Discourse, Day 3. സാധനയുടെ മൂന്നാം ദിവസം പൂർണ്ണമായി. മൂന്നാം ദിവസം പൂർണ്ണമായി. ഇനി ജോലി ചെയ്യുവാൻ 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ പ്രജ്ഞയുടെ ക്ഷേത്രത്തിൽ കടക്കും. ഇതുവരെ ശീലത്തിൻ്റെ ഉറച്ച അടിത്തറയിലൊന്നി സമാധിയാണ് അഭ്യസിച്ചുകൊണ്ടിരുന്നത്. മനസ്സിനെ വശത്താക്കുവാനുള്ള ജോലിയാണ് അഭ്യസിച്ചുകൊണ്ടിരുന്നത് ഈ ആനാപാന സാധന വഴി. നാളെ വയ്ക്കുന്ന അടി പദം വളരെ മഹത്വപൂർണമായ പദമാണ്. ശീലം എന്തിനാണ് പാലിക്കുന്നത്? ശീലം സ്വയം വളരെ മംഗളകാരിയാണ്. ശീലം പാലിക്കുന്നയാൾ വളരെയധികം ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുന്നു. സ്വയം ദുഃഖിതനാകുന്നില്ല, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നില്ല. എന്നാൽ ശീലം പാലിക്കുന്നതുകൊണ്ട് മാത്രം, എത്ര നന്നായി ശീലം പാലിച്ചാലും, ശീലം പാലിക്കുന്നതുകൊണ്ട് മാത്രം വ്യക്തിക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുവാൻ കഴിയുകയില്ല. പിന്നെ ശീലം എന്തിനു വേണ്ടി? ശീലം സമാധിക്കു വേണ്ടി. ശരിയായ, അതായത് സമ്യക് സമാധിക്കു വേണ്ടി. മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ മാത്രമാണെങ്കിൽ ശീലം പാലിക്കാതെയും മറ്റു പല ആലംബനങ്ങളുണ്ട്. അവയിലൂടെ മനസ്സ് ഏകാഗ്രമാക്കുവാൻ സാധിക്കും. എന്നാൽ അത്തരം സമാധികൾ നമുക്ക് ഉപകരിക്കുന്നില്ല. നമുക്ക് വേണ്ടത് സമ്യക് സമാധിയാണ്. അതിൽ ചിത്തം മലിനമാകുന്നില്ല, ഏകാഗ്രമാകുകയും ചെയ്യും. അപ്പോൾ ശീലം സമ്യക് സമാധിക്കു വേണ്ടി. സമ്യക് സമാധിയിലും മനസ്സിൽ വികാരങ്ങൾ ഉണരുന്നുണ്ട്. നമ്മളതിനെ അകറ്റുകയും ചെയ്യുന്നു. മനസ്സിൽ വികാരങ്ങൾ ഉണരുന്നു, നമ്മളതിനെ അമർത്തി ചിത്തത്തെ ഏകാഗ്രമാക്കുന്നു. സമാധിയായി. മനസ്സിനെ വശത്താക്കുകയും ചെയ്തു. നല്ല കാര്യമായി. ശീലം പാലിക്കുന്നതിനേക്കാൾ നല്ല കാര്യമായി. സമാധി പാലിക്കുന്നത് അതിലും ഉയർന്ന കാര്യമായി. എന്നാൽ കേവലം സമാധി കൊണ്ട് മാത്രം മുക്തി ലഭിക്കുകയില്ല. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയില്ല. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുകയില്ല. കാരണം എല്ലാ വികാരങ്ങളിൽ നിന്നും മുക്തി നേടുന്നില്ല. എത്ര പ്രാവശ്യം വികാരമുണർന്നു, അപ്പോഴെല്ലാം സമാധി കൊണ്ടമർത്തിയാൽ ദമനമാകും. അന്തർമനസ്സിൻ്റെ ഉള്ളിൽ, ആഴത്തിൽ അവ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങൾ, നമ്മൾ അമർത്തി താഴ്ത്തിവച്ചിരിക്കുന്ന വികാരങ്ങൾ എപ്പോൾ വേണമെങ്കിലും അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. നമ്മളെ കീഴടക്കാം. അന്തർമനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ വെളിയിൽ കൊണ്ടുവന്ന് അവയിൽ നിന്നും മുക്തി നേടാതെ ശരിയായ അർത്ഥത്തിൽ നാം മുക്തി നേടുന്നില്ല. ധർമ്മത്തിൻ്റെ മൂന്നാമത്തെ കാര്യം പറഞ്ഞു തന്നത് സചിത്ത പരിയോധപനം, പരിപൂർണമായും അതിൻ്റെ ശോധനം, കഴുകൽ, വൃത്തിയാക്കൽ. വേരുവരെ വൃത്തിയാക്കണം. ആ ജോലി പ്രജ്ഞ കൊണ്ടേ സാധിക്കൂ. ശീലം സമാധിക്കു വേണ്ടി, സമാധി പ്രജ്ഞയ്ക്കു വേണ്ടി, പ്രജ്ഞ വിമുക്തിക്കു വേണ്ടി. പ്രജ്ഞയുടെ ക്ഷേത്രത്തിൽ കാൽവയ്ക്കണമെങ്കിൽ പ്രജ്ഞ എന്താണെന്നറിയണം. നാളെ ഇതിൻ്റെ അഭ്യാസം ചെയ്യണമെങ്കിൽ ഇന്ന് അതെന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് പ്രജ്ഞ? ധർമ്മത്തിൻ്റെ മൂന്നംഗങ്ങൾ ശീലത്തിൽ വരുന്നു. അടുത്ത മൂന്നംഗങ്ങൾ സമാധിയിൽ. 8 അംഗങ്ങളുള്ള ധർമ്മമാണ്, 8 അംഗങ്ങളുള്ള മാർഗമാണ്. ബാക്കിയുള്ള 2 അംഗങ്ങൾ പ്രജ്ഞയിൽ വരുന്നു. അതെന്താണ്? സമ്മാ സംഗപ്പോ, സമ്മാ ദിഠി. സമ്മാ സംഗപ്പോ, അതായത് സമ്യക് സങ്കല്പം, ശരിയായ സങ്കല്പം. സങ്കല്പവികൽപ്പങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സകല സങ്കല്പവികൽപ്പങ്ങൾ, ചിന്തയും മനനവും എല്ലാം അവസാനിക്കും. നമ്മൾ പൂർണ്ണമായും നിർവിചാരരും നിർവികൽപ്പരുമായിത്തീരും. അതിനുശേഷം പ്രജ്ഞയുടെ ജോലി ആരംഭിക്കണം എന്ന് നിർബന്ധമില്ല. സങ്കല്പവികൽപ്പങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ വരണം. കുറച്ച് പുരോഗതി ഉണ്ടാകണം, കുറച്ച് പരിവർത്തനം വരണം. പുതിയ സാധകർ ആദ്യമായി ശിബിരത്തിലെത്തുമ്പോൾ മനസ്സിൻ്റെ മുകൾ ഭാഗത്തുള്ള വളരെ ശക്തിയായ വികാരങ്ങളെല്ലാം, അതായത് ആരോടെങ്കിലും ശത്രുത ഉണ്ടായിരുന്നതോ ആരുമായിട്ടെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ളതോ ഇരിക്കുമ്പോൾ തന്നെ ഓർമ്മ വരും. അതിനുശേഷം അയാളോട് ദ്വേഷഭാവം, ദൗർമനസ്യം, ഹിംസാഭാവമുണരും. കാരണം ആദ്യ ദിവസം മുതൽ ശ്വാസത്തിൻ്റെ ജോലി ആരംഭിച്ചതു മുതൽ മനസ്സിൻ്റെ ഓപ്പറേഷൻ ആരംഭിച്ചു. മനസ്സിലുള്ള വികാരവിചാരങ്ങൾ വ്രണം മുറിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ചലമെന്ന വണ്ണം പൊങ്ങി വെളിയിൽ വരുന്നു. ആരോടെങ്കിലും ദുർഭാവനയുടെ ഭാവമുണ്ടായിരുന്നെങ്കിൽ കൂടെ കൂടെ ആ വിചാരം വരും. ആരോടെങ്കിലും ആസക്തിഭാവം, കാമവാസന ഉണ്ടായിരുന്നെങ്കിൽ കൂടെ കൂടെ ആ വിചാരം വരും. ശ്വാസത്തെ നോക്കി നോക്കി വീണ്ടും ആ വിചാരം വരും. വീണ്ടും ശ്വാസത്തിൽ വരും. വീണ്ടും ശ്വാസത്തിൽ നോക്കും, വിചാരം വരും. വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധിക്കും. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു. ഇത്തരം വിചാരങ്ങളിൽ നിന്ന് കുറേശ്ശെ ഒഴിവുണ്ടാകുന്നു. വിചാരങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. എന്നാൽ അത്രയും അഴുക്കുള്ള, അത്രയും ചെളിപുരണ്ട വിചാരമല്ല. പലപ്പോഴും ചിന്ത വരുന്നത് ധർമ്മത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള, മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. ചിലപ്പോൾ ദുഷിച്ച ചിന്തകളും വരും. പക്ഷേ ആദ്യത്തെ അത്രയും ദുഷിച്ചതായിരിക്കേയില്ല. ഒരർത്ഥത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. പക്ഷേ മുൻപിൽ വലിയ കട്ടിയുള്ള കറുത്ത മേഘങ്ങളാണ്. അതുകൊണ്ട് ഇരുട്ട് തന്നെ ഇരുട്ട്. ഇനി എങ്ങനെയെങ്കിലും ആ കാർമേഘങ്ങളെ അകറ്റിയാൽ കട്ടിയുള്ള മേഘങ്ങൾ അകന്നു തുടങ്ങും. വീണ്ടും വെളുത്ത ചെറിയ ചെറിയ മേഘങ്ങളുണ്ട്. ഇരിക്കട്ടെ, അവയിരുന്നാലും പ്രകാശമറിഞ്ഞു തുടങ്ങി. ഇതുപോലെ നമ്മുടെ സങ്കല്പ വികൽപ്പങ്ങളും നന്നാവാൻ തുടങ്ങും. നന്നാവാൻ തുടങ്ങിയാൽ അടുത്ത കാൽവയ്പ് എളുപ്പമായി. അടുത്ത പദം സമ്മാദിഠി, സമ്യക് ദർശനം, ശരിയായ കാഴ്ച. ഈ ശരിയായ ദർശനമാണ് യഥാർത്ഥത്തിൽ പ്രജ്ഞ. എന്നാൽ ഈ ശബ്ദത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകളാണുള്ളത്. ഇന്ന് ഇതുള്ളത് തന്നെ. ഇന്നേക്ക് 2500 വർഷം മുൻപും ഭാരതത്തിൽ ഈ ശബ്ദത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായിരുന്നത്. ഭാഷ ഭാഷയല്ലേ, അതിനതിൻ്റേതായ അതിരുകളുണ്ട്. എത്ര തന്നെ സമർത്ഥമായ ഭാഷയായിരുന്നാലും അതെല്ലാ ഭാവങ്ങളെയും വ്യക്തമാക്കുവാൻ സമർത്ഥമാകുകയില്ല. പലപ്പോഴും ഒരു ശബ്ദം അനേകാർത്ഥങ്ങളിൽ പ്രയോഗിക്കാറുണ്ട്. അന്നത്തെ ഭാരതീയ ഭാഷ സമർത്ഥത്തിലും സമർത്ഥമായിരുന്ന ഭാഷയിലെ ഒരു ശബ്ദമാണ് ദർശൻ. അനേകം അർത്ഥങ്ങളുണ്ടായിരുന്നു അതിന്. ഇന്നും അനേകം അർത്ഥങ്ങളുണ്ട്. സ്ഥൂലമായ ഒരർത്ഥം, കണ്ണു തുറന്ന് നമ്മൾ കാണുന്നു, അത് ദർശനം. കണ്ടുകൊണ്ടിരിക്കുന്നു, രൂപം, നിറം, പ്രകാശം, ആകൃതി മുതലായവ കാണുന്നു, അത് ദർശനമാണ്. കണ്ണു തുറന്നുകൊണ്ട് കാണുന്ന ഈ ദർശനത്തിന് സമ്മാദിഠിയുമായി യാതൊരു ബന്ധവുമില്ല. ദർശനത്തിന് മറ്റൊരർത്ഥവുമുണ്ടായിരുന്നു, ധ്യാനം സംബന്ധിച്ചതാണ്. സാധനയ്ക്കിരുന്ന് മനസ്സിൻ്റെ ഓപ്പറേഷൻ നടത്തി വികാരങ്ങളെ അകറ്റുന്നതിനുള്ള മാർഗമറിഞ്ഞുകൂടായിരുന്നു. ചിത്തത്തെ ഏകാഗ്രമാക്കുവാൻ മാത്രം അറിയുമായിരുന്നു. സമാധിയുടെ ജോലി ചെയ്യുമായിരുന്നു. പ്രജ്ഞയുടെ ജോലി അറിഞ്ഞുകൂടായിരുന്നു. സമാധിക്കു വേണ്ടി ഏതെങ്കിലും ഒരു ആലംബനം തിരഞ്ഞെടുക്കുമായിരുന്നു. അധികവും ഏതെങ്കിലും കാൽപ്പനികമായ ആലംബനമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള ഏതെങ്കിലും ദേവിയുടെ, ദേവതയുടെ, ഈശ്വരൻ്റെ, ബ്രഹ്മാവിൻ്റെ, അല്ലാഹുവിൻ്റെ, ബുദ്ധൻ്റെ, മഹാവീരൻ്റെ, ഏതെങ്കിലും സ്ഥിതപ്രജ്ഞൻ്റെ, ഏതെങ്കിലും സന്യാസിയുടെ, ഗുരുവിൻ്റെ, ആരുടെയെങ്കിലും കൽപ്പന ചെയ്യുമായിരുന്നു. അതിൻ്റെ ആകൃതിയുടെ കൽപ്പന ചെയ്ത് മനസ്സിൽ അതുറപ്പിക്കുമായിരുന്നു. കൂടെ കൂടെ എപ്പോഴും എപ്പോഴും ഈ പണി തന്നെ ചെയ്ത് അത് തന്നെ എപ്പോഴും ചിന്തിച്ച് ആ രൂപത്തിൻ്റെ, ആകൃതിയുടെ ചിന്തയിൽ മുഴുകി മുഴുകി കുറേ കഴിയുമ്പോൾ, കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിനുള്ള ഒരു സ്വഭാവമനുസരിച്ച് ആ രൂപത്തെ ബാഹ്യപ്രക്ഷേപണം ചെയ്യും. അടഞ്ഞ കണ്ണിനു മുന്നിൽ ആ രൂപം പ്രത്യക്ഷമാകും. ആകൃതി കണ്ടു തുടങ്ങും. ഇന്ന ദേവിയുടെ ദർശനമുണ്ടായി എന്ന ഭ്രമമുണ്ടാകും. ആ ദേവതയുടെ ദർശനമുണ്ടായി, ഈശ്വര ദർശനമുണ്ടായി എന്നൊക്കെ. ആത്മാവിൻ്റെ ദർശനമുണ്ടായി, പ്രകാശത്തിൻ്റെ, ദിവ്യജ്യോതിസിൻ്റെ ദർശനമുണ്ടായി, മറ്റും മറ്റും. സമ്യക് ദർശനം ഈ അർത്ഥത്തിലും കുറേ പ്രചാരമുണ്ടായി. ധ്യാനം ചെയ്യുമ്പോൾ ഏത് രൂപത്തിൻ്റെ, ആകൃതിയുടെ, നിറത്തിൻ്റെ, പ്രകാശത്തിൻ്റെ ദർശനമുണ്ടാകുന്നു, അതുമായി ഈ സമ്യക് ദർശനത്തിന് യാതൊരു ബന്ധവുമില്ല. മൂന്നാമതൊരർത്ഥമുണ്ട്, ഇപ്പോഴും പ്രചാരത്തിലുള്ളത്. അക്കാലത്തും പ്രചാരമുണ്ടായിരുന്നു. ഓരോ പരമ്പരകൾക്കും അതിൻ്റേതായ ദാർശനിക വിശ്വാസമുണ്ട്, തൻ്റേതായ ഒരു ഫിലോസഫിയുണ്ട്. ഏതു പരമ്പരയിലെ, സമ്പ്രദായത്തിലെ, കുടുംബത്തിലാണോ വ്യക്തി ജനിക്കുന്നത്, ചെറുപ്പം മുതൽ ആ സമൂഹത്തിൽ, ആ ചുറ്റുപാടിൽ വളരുന്നുവോ, ആ ദാർശനിക വിശ്വാസത്തെക്കുറിച്ച് കേട്ട് കേട്ട് ഞങ്ങളുടെ ദാർശനിക മാന്യത ഇന്നതാണ്, ഇത് ശരിയാണ്, ഇതുമാത്രമാണ് ശരി എന്ന് പറഞ്ഞു പറഞ്ഞ് ബുദ്ധിയിൽ കട്ടിയുള്ളൊരു ലേപം പുരളുന്നു. അയാളെ സംബന്ധിച്ച് മറ്റു മാന്യതകളൊന്നും ശരിയാകുവാൻ കഴിയുകയില്ല. അങ്ങനെ ചിന്തകൾ പോലുമില്ല. മറ്റെല്ലാ ദർശനങ്ങളും മിഥ്യ, മറ്റെല്ലാം വെറും തെറ്റ്. ഞങ്ങളുടെ മാന്യതയുടെ വിശ്വാസത്തിലുള്ള ദർശനം മാത്രം ശരി, സമ്യക് ദർശനമാകുന്നു. ഓരോ സമ്പ്രദായത്തിനും അതിൻ്റേതായ ദാർശനിക മാന്യത വിശ്വാസങ്ങളുമുണ്ട്. ഓരോരുത്തരും പറയും, ഞങ്ങളുടെ ദാർശനികത മാത്രം ശരി, മറ്റുള്ളവരുടേതെല്ലാം മിഥ്യ. ഏതിനെ സമ്യക് എന്നംഗീകരിക്കും, ഏതിനെ മിഥ്യയെന്ന് സ്ഥിരീകരിക്കും? വീണ്ടും വിഷമത്തിലായി. ഇതൊന്നും ശുദ്ധധർമ്മത്തിൻ്റെ കാര്യമായില്ല. ഇതുപോലെ ഏതെങ്കിലും ദാർശനിക മാന്യതയുടെ വിശ്വാസത്തിൻ്റെ ചക്രത്തിൽപ്പെട്ടു പോകുന്നയാൾക്ക് യഥാർത്ഥ ദർശനം, അതായത് സമ്യക് ദിഷ്ടി, ഒരിക്കലും ലഭിക്കുകയില്ല. സ്വന്തം അനുഭവമൊന്നുമില്ല, കേട്ടിട്ടുണ്ട്. ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിച്ച് വിശ്വസിച്ച് ഇത്ര കട്ടിയുള്ള ലേപം ചെയ്ത് ഇത് ശരി, ഇത് ശരി, ഇത് സമ്യക്, ഇത് മാത്രം സമ്യക്കായിത്തീരുന്നു. വാസ്തവത്തിൽ സമ്യക്കായിട്ടുള്ളത് അയാൾ എങ്ങനെ അറിയും? പ്രയാസമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സമ്യക് ദർശനം? സ്വന്തം അനുഭവത്തിൽ വരുന്ന സത്യമാണ് സമ്യക്. അല്ലെങ്കിൽ കേട്ടുകേൾവിയിലുള്ളതിനെ മാത്രം നമ്മൾ മാനിക്കുന്നു, ശ്രദ്ധാപൂർവം വിശ്വസിക്കുന്നു, ആദരപൂർവം വിശ്വസിക്കുന്നു, ബുദ്ധി കൊണ്ട് തർക്കവിതർക്കം ചെയ്ത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ, അറിയുന്ന കാര്യം ചെയ്തിട്ടില്ലല്ലോ. അറിയണമെങ്കിൽ ആ സത്യം നമ്മുടെ അനുഭൂതിയിലുണ്ടാകണം. ഞാൻ ദർശനം ചെയ്തു, എനിക്ക് സാക്ഷാത്കാരമുണ്ടായി എന്നു വച്ചാൽ ഞാനതെൻ്റെ അനുഭൂതി കൊണ്ടറിഞ്ഞു. എത്രമാത്രം സത്യം അനുഭൂതമാകുന്നുവോ അതിനെ വീണ്ടും ചെറുത് ചെറുതായി മുറിച്ചു മുറിച്ച് ഇതെങ്ങനെയാണോ സത്യത്തിൽ ഇതെങ്ങനെയാണോ എന്ന് വിവേകപൂർവം വിശ്ലേഷണം ചെയ്ത് വിഘടനം ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സത്യം അനുഭവത്തിൽ പ്രകടമാകുവാൻ ആരംഭിക്കും. എത്രമാത്രം സത്യം അനുഭൂതിയിൽ പ്രകടമാകുന്നുവോ അത്രയും സമ്യക്. പ്രകടമായതിനെ വീണ്ടും വിശ്ലേഷണം ചെയ്ത് വിഭാജനം ചെയ്ത് വിഘടനം ചെയ്ത് സത്യത്തിൻ്റെ അന്തിമാവസ്ഥ വരെ അറിഞ്ഞാൽ പരമസത്യമറിയും. അപ്പോൾ നമ്മുടെ ദർശനം സമ്യക്കായി, പൂർണ്ണമായും സമ്യക്കായി, സ്വന്തം അനുഭൂതി കൊണ്ടറിഞ്ഞു. ആരും ശാസ്ത്രം പഠിച്ച് ബുദ്ധനായിത്തീരുന്നില്ല, ആകുവാൻ സാധിക്കുകയില്ല. ശാസ്ത്രം പഠിച്ച് ചിന്തിച്ചും മനനം ചെയ്തും ഒരു വ്യക്തിയും അർഹതനായിത്തീരുകയില്ല, ജീവൻ മുക്തനായിത്തീരുകയില്ല, സ്ഥിതപ്രജ്ഞനായിത്തീരുകയില്ല. അനുഭവം, സ്വന്തം അനുഭവം, പ്രജ്ഞ, ബോധി, സിദ്ധാർത്ഥ ഗൗതമനിൽ ഉണർന്നത് ഒരേയൊരാളെ മാത്രമേ മുക്തനാക്കുകയുള്ളൂ. അത് സിദ്ധാർത്ഥ ഗൗതമനെ മാത്രം. മറ്റൊരാളെ മുക്തനാക്കുവാൻ സാധിക്കുകയില്ല. ഓരോ വ്യക്തിയും തൻ്റെ തന്നെ ഉള്ളിൽ ആ സത്യത്തെ അനുഭൂതിയിലൂടെ അറിഞ്ഞ് ദർശനം ചെയ്ത് അതിൻ്റെ വിശ്ലേഷണം ചെയ്ത് ചെയ്ത് അന്തിമ സത്യം വരെ അനുഭൂതമാകുമ്പോൾ ആ വ്യക്തി തൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകും. കാരണം അത് അയാളുടെ ബോധിയാണ്. ബാക്കി മുഴുവനും മറ്റുള്ളവരുടെ ജ്ഞാനമാണ്, തൻ്റേതല്ല. തനിക്ക് ജ്ഞാനം എങ്ങനെ ഉണർത്താം? സ്വന്തം അനുഭൂതിയുടെ ജ്ഞാനം എങ്ങനെ ഉണർത്താം? അതിനുവേണ്ടി പ്രജ്ഞയുടെ മൂന്ന് പടികൾ, മൂന്ന് സോപാനങ്ങൾ പറയുന്നു. ആദ്യത്തേത് ശ്രുതപ്രജ്ഞ, രണ്ടാമത്തേത് ചിന്താപ്രജ്ഞ, മൂന്നാമത്തേത് ഭാവനാപ്രജ്ഞ. പുരാതന ശബ്ദമാണ്, ഇന്നത്തെ ഭാഷയിൽ ഇതിൻ്റെ പ്രയോഗം തീരെയില്ല, എങ്കിലും മനസ്സിലാക്കാം. ശ്രുതപ്രജ്ഞ, എന്താണ് ശ്രുതപ്രജ്ഞ? പ്രജ്ഞ അത് മറ്റൊരാളിൽ ഉണർന്നു. ഉണർന്ന അറിവ് അയാൾ ശബ്ദത്തിലൂടെ പകർന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി. നമ്മൾ കേട്ടു, അയാൾ പറഞ്ഞ കാര്യം പുസ്തകത്തിൽ അച്ചടിച്ചു വന്നു. നമ്മൾ വായിച്ചു, നമ്മൾ കേട്ടു, വായിച്ചു. അത് ശ്രുതപ്രജ്ഞ. വളരെ നല്ലത്, തെറ്റല്ല, തെറ്റെന്ന് പറയുവാൻ സാധിക്കുകയില്ല. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ശുദ്ധധർമ്മത്തിൻ്റെ കാര്യം കേട്ടിട്ടില്ല എങ്കിൽ തൻ്റെ ഉള്ളിൽ ശുദ്ധധർമ്മം എങ്ങനെ ഉണർത്തും? പ്രജ്ഞയുടെ കാര്യം കേട്ടിട്ടേയില്ല എങ്കിൽ പ്രജ്ഞയെന്ന് പറയുന്നത് എന്തിനെയാണ്? എന്തിനെയാണ് സമ്യക് ദർശനം എന്ന് പറയുന്നത്? ഇതൊന്നും കേട്ടിട്ടേയില്ല എങ്കിൽ ഏതോ ഭ്രമത്തിലാണ് ജീവിക്കുന്നത്. ജീവിതം മുഴുവനും അതിൽ തന്നെ നഷ്ടമാകും. അതുകൊണ്ട് കേൾക്കുക വളരെ നല്ല കാര്യമാണ്. എന്നാൽ കേട്ടിട്ട് തൻ്റെ മുൻപിൽ മതിൽ കെട്ടരുത്. കേട്ടല്ലോ, എല്ലാം അറിഞ്ഞോ? ഒന്നും അറിഞ്ഞിട്ടില്ല, വിശ്വസിക്കുന്നതേയുള്ളൂ. എന്നാലും പറയും അറിഞ്ഞു എന്ന്. ഞാൻ അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി. വലിയ അന്ധമായി ഭക്തി ഉണരും. ആ അന്ധഭക്തി മൂലം പറയും എനിക്കറിയാം, ഞാൻ അറിഞ്ഞു എന്നും മറ്റും. അന്ധമായ ഭക്തിയില്ലാത്ത ചിലർ ഒന്ന് ചിന്തിച്ച് മനനം ചെയ്ത് വിചാരിക്കും, കേട്ട കാര്യം ബുദ്ധൻ പറഞ്ഞതാണെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞതാണെങ്കിലും ശരി, അത് യുക്തിയുക്തമാണോ, ബുദ്ധിക്ക് ചേർന്നതാണോ, വിശ്വസിക്കാൻ പറ്റുന്നതാണോ, അങ്ങനെ ചിന്തിക്കും. ചില സമ്പ്രദായങ്ങളിലെ പ്രായമായവർ അവരുടെ പരമ്പരാഗതമായ സാമ്പ്രദായികതയെ, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനമിളകും. അപ്പോൾ അവർ പേടിപ്പെടുത്തും, ഭയപ്പെടുത്തും. നോക്ക്, ഇത് നമ്മുടെ പരമ്പരയിലെ മഹാപുരുഷന്മാരുടെ വാണിയാണ്, ശാസ്ത്രപ്രവചനമാണ്. നീ ഇതിനെ വിശ്വസിക്കുന്നില്ല, തർക്കിക്കുന്നു. അറിയാമോ എന്തു സംഭവിക്കുമെന്ന്? മരിച്ചതിനു ശേഷം നീ നരകത്തിൽ പോകും. പിന്നെ തുടങ്ങും നരകത്തിൻ്റെ വർണ്ണന. അങ്ങനെ കുംഭീഭാഗ നരകം, ഇങ്ങനെ നരകം, അങ്ങനെ കഷ്ടപ്പാട്, എല്ലാം കേട്ട് ഭയന്ന് പാപത്തിന് രോമമെഴുന്നേൽക്കും. വിശ്വസിച്ചില്ലെങ്കിൽ, എനിക്കിങ്ങനെ നരകം ലഭിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വസിച്ചേക്കാം. ഭയം കൊണ്ട് വിശ്വസിക്കും. അങ്ങനെ അന്ധമായും ഭയം കൊണ്ടും കുറേ വിശ്വസിക്കും. ഈ സാമ്പ്രദായികതയുടെ ദല്ലാളുകൾ പ്രലോഭനം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ പരമ്പരയിലെ ഈ ദാർശനിക മാന്യതയുണ്ടല്ലോ, അതിലൊന്നും ശങ്കിക്കാതെ തർക്കിക്കാതെ അപ്പടി തന്നെ വിശ്വസിച്ചാൽ അറിയാമോ എന്താ ലാഭമെന്ന്? മരിച്ചുകഴിഞ്ഞാൽ നിനക്ക് ശരിക്കും സ്വർഗം ലഭിക്കും. പിന്നെ തുടങ്ങും സ്വർഗത്തിൻ്റെ വർണ്ണന. അങ്ങനെ സ്വർഗം, ഇങ്ങനെ സ്വർഗം, അവിടെ അപ്സരസുകൾ, കുടിക്കുവാൻ എത്ര നല്ല മാദക പദാർത്ഥങ്ങൾ, ഇതുണ്ട് അതുണ്ട്. പാവം വായിൽ വെള്ളമൂറും. വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം ഇതെല്ലാം കിട്ടുമെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ വിശ്വസിക്കാം, ഇപ്പോൾ തന്നെ വിശ്വസിക്കാം. അങ്ങനെ അന്ധഭക്തി കൊണ്ട് വിശ്വസിച്ചു, ഭയം കൊണ്ട് വിശ്വസിച്ചു, അല്ലെങ്കിൽ ലോഭം കൊണ്ട് വിശ്വസിച്ചു. വിശ്വസിച്ചതല്ലേയുള്ളൂ, ഒന്നും അറിഞ്ഞതേയില്ല. അതുകൊണ്ട് അടുത്ത കാൽവയ്പ് വളരെ അത്യാവശ്യം. നമ്മൾ മനുഷ്യരല്ലേ? മനുഷ്യരെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ചിന്തിക്കുക, നമ്മുടെ സ്വാഭാവിക ധർമ്മമാണ്, പ്രകൃതി സ്വഭാവമാണ്. അന്ധമായി എന്തെങ്കിലും വിശ്വസിച്ചാൽ മനുഷ്യനെന്നതിൻ്റെ വലിയ ലക്ഷണമാണ് നഷ്ടമാകുന്നത്. മനനം ചെയ്യണം. മനുഷ്യനെ മനുപുത്രനെന്നാണ് പറയുന്നത്. ഈ മനുപുത്രൻ ആരാണ്? ഇത് കഥകളിലെ കാര്യമാണ്, കഥകൾ മാത്രം. നമ്മുടെ മനസ്സിൻ്റെ പുത്രരാണ് നമ്മൾ. ഞാൻ നല്ലതായാലും ചീത്തയായാലും ഏത് പ്രകാരത്തിലുള്ളതായാലും സ്വന്തം മാനസപുത്രനാണ്. അങ്ങനെയാണ് മനുപുത്രനെന്ന് പറയുന്നത്. ചിന്തിക്കുക, മനനം ചെയ്യുക മനുഷ്യൻ്റെ നൈസർഗികതയാണ്. തർക്കവിതർക്കം ചെയ്യുക, കേട്ട കാര്യങ്ങൾ എങ്ങനെയുള്ളവയാണ്, തർക്കസംഗതമാണോ, ന്യായസംഗതമാണോ, ബുദ്ധിസംഗതമാണോ. അപ്പോൾ വീണ്ടും ഒരു പ്രയാസം കാണുന്നു. വ്യക്തി ഏതു പരമ്പരയിലേതാണോ ആ പരമ്പരയുടെ വിശ്വാസത്തിൻ്റെ ലേപമാണ് ബുദ്ധിയിലുള്ളത്. തർക്കിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും അധികവും ആ പരമ്പരയുടെ വക്താവായി മാറുകയാണ് പലപ്പോഴും പതിവ്. ഞങ്ങളുടെ വിശ്വാസം നോക്കൂ, അതിക്കാരണത്താൽ അക്കാരണത്താൽ ശരിയാണ്, അതിൻ്റെ ന്യായീകരണം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തർക്കവിതർക്കവും തെറ്റും. അല്ല, ഇനി ശരിയായ തർക്കവിതർക്കമാണ് നടന്നതെങ്കിലും ബുദ്ധി കൊണ്ടല്ലേ അംഗീകരിച്ചത്? ബുദ്ധിക്കതിൻ്റേതായ അതിരുകളുണ്ട്. ചില കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെ അപ്രകാരത്തിലുള്ള അനുഭവമുണ്ടായിട്ടില്ല. അനുഭവം ഉണ്ടാകുന്നതിനനുസരിച്ചേ ബുദ്ധിക്ക് പ്രവർത്തിക്കാനാകൂ. എപ്രകാരമുള്ള അനുഭവമുണ്ടാകുന്നുവോ ബുദ്ധി മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് തർക്കസംഗതമെന്നും ബുദ്ധിസംഗതമെന്നും പറയുന്നത് നാളെ വലിയ അസംഗതമായി തോന്നുന്നത്. ആർക്കറിയാം? കാരണം അതിനതിൻ്റെ അതിരുകളുണ്ട്. മറ്റൊരു വലിയ കാര്യം, ശ്രുതജ്ഞാനമായാലും ചിന്താജ്ഞാനമായാലും ഇത് പരജ്ഞാനമാണ്, സ്വന്തം ജ്ഞാനമല്ല. നമ്മൾ ബുദ്ധി കൊണ്ട് ഇന്ന് തർക്കിച്ചറിഞ്ഞു. ബുദ്ധിയുടെ തുലാസിൽ തൂക്കിനോക്കി, തർക്കത്തിൻ്റെ കല്ലിലുരസിച്ചും നോക്കി. സ്വന്തം ജ്ഞാനമല്ലല്ലോ. പരജ്ഞാനം നമുക്ക് വളത്തിൻ്റെ പ്രയോജനം ചെയ്യും, വൃക്ഷത്തിൻ്റേതല്ല. അനുഭൂതിയിൽ ഉണരുന്ന ജ്ഞാനം, അതേ നമുക്ക് മംഗളകാരിയാകുന്നുള്ളൂ. അതേ നമുക്ക് ഒരു കാര്യം എങ്ങനെയാണോ അങ്ങനെ എന്നറിയുവാൻ സഹായകമാകൂ. കാരണം അനുഭവമാണ്. അനുഭൂതിയും തുടക്കത്തിൽ സ്ഥൂലമായി വലുതു വലുതായിട്ടേ പ്രത്യക്ഷമാകൂ. എങ്ങനെ അനുഭവങ്ങളിലൂടെ ആഴത്തിലെത്താമെന്ന മാർഗം കിട്ടിയാൽ അന്തിമസത്യമായ പരമസത്യം വരെ അനുഭവിക്കാൻ സാധിക്കും. മൂന്നാമത്തേതാണ് ഭാവനാമയി പ്രജ്ഞ. ഭാവനാമയി 2500 വർഷങ്ങൾക്ക് മുൻപുള്ള അർത്ഥമല്ല ഇന്ന് ശബ്ദങ്ങൾക്കുള്ളത്. ഇന്ന് ഭാവന എന്നാൽ വളരെയധികം ഭാവുകം, സെൻറ്റിമെൻ്റലാകുന്നതിനാണ് പ്രയോഗിക്കുന്നത്. അന്നത്തെ ഭാഷയിൽ ഇതായിരുന്നില്ല. തൻ്റെ അനുഭവത്തിൽ ഉരുത്തിരിയുന്ന കാര്യത്തിനാണ് ഭാവനയെന്ന് പറയുന്നത്. കാര്യം സംഭവിക്കുന്നു, ഭാവിതമാകുന്നു, നമ്മുടെ ഉള്ളിൽ ഭാവിതമാകുന്നു, കൂടെ കൂടെ ഭാവിതമാകുന്നു. അത് തുറന്നുകൊണ്ടിരിക്കും. അനുഭൂതിയിൽ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് ഭാവിതമായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രജ്ഞ നമ്മുടെ അനുഭൂതിയുടെ ശക്തിയിൽ സത്യദർശനം കൂടെ കൂടെ ചെയ്യിപ്പിക്കുന്നു, നമ്മുടെ ഉള്ളിൽ സത്യമനുഭവിപ്പിക്കുന്നു. അത് വർദ്ധിച്ചു വർദ്ധിച്ച് നമ്മെ മുക്താവസ്ഥ വരെ കൊണ്ടുപോകും. ഇത് ഭാവനാമയി പ്രജ്ഞ. നമുക്ക് നന്മ ചെയ്യുന്നതും ഇതാണ്. ഇതില്ലെങ്കിൽ 1000 ശ്രുതപ്രജ്ഞ ഉണ്ടായാലും ചിന്താപ്രജ്ഞയുണ്ടായാലും മംഗളമുണ്ടാകുന്നില്ല. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഒരാൾ വിശന്നു വലഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കയറുന്നു. വളരെ നല്ല റെസ്റ്റോറൻറ്റ്. ഇരുന്നു, ബെയറർ മെനു കാർഡ് മുൻപിൽ കൊണ്ടുവച്ചു. അയാളത് വായിച്ചു. ഇന്ന് ഈ റെസ്റ്റോറൻറ്റിൽ വളരെ നല്ല ആഹാരം പാകം ചെയ്തിട്ടുണ്ട്. വായിൽ വെള്ളമൂറി. ഇതൊരു സംഭവം. അടുത്തത്, ഓർഡർ കൊടുക്കുന്നു ഇഷ്ടമുള്ള ആഹാരം കൊണ്ടുവരുവാൻ. 5-10 മിനിറ്റ് എടുക്കും ആഹാരം കൊണ്ടുവരുവാൻ. ആ സമയം എന്തു ചെയ്യും? അവിടെ കണ്ണോടിച്ചു നോക്കും. മറ്റു കസേരകളിലിരുന്ന് ആളുകൾ ആഹാരം കഴിക്കുന്നു. അവരുടെ മുഖത്തു നോക്കി ചിന്തിക്കുന്നു, തീർച്ചയായും ഇന്നത്തെ ആഹാരം വളരെ രുചിയുള്ളതാണ്. ഇവരെ നോക്കൂ, എത്ര സ്വാദിഷ്ടമായാണ് കഴിക്കുന്നത്. ഇന്നത്തെ ആഹാരം വളരെ നല്ലതാണ്. രണ്ടാമത്തെ സംഭവം. ഇനി മൂന്നാമത്തെ സംഭവം. ബേറർ ആഹാരം കൊണ്ടുവന്നു. ആഹാരം വിളമ്പി. ഇപ്പോൾ അതെടുത്ത് രുചിച്ചു നോക്കി. സ്വയം കഴിച്ചു തുടങ്ങി. ഇത് മൂന്നാമത്തെ സംഭവം. ഒന്നാമത്, മെനു വായിച്ചാൽ സ്വാദറിയുവാൻ പറ്റില്ല. മെനു വായിച്ച് ആരും വിശപ്പ് മാറ്റുന്നില്ല. രണ്ടാമത്, മറ്റുള്ളവരെ നോക്കി ചിന്തിക്കുന്നു, നല്ല ആഹാരം മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവരുടെ മുഖത്ത് എന്ത് ഭാവമാണുള്ളത്. ഈ ഭാവമാണ് മുഖത്തെങ്കിൽ തീർച്ചയായും ആഹാരം വളരെ നല്ലതായിരിക്കും. തർക്കവിതർക്കത്തിലൂടെ, ചിന്താമനനത്തിലൂടെ, സങ്കല്പവികൽപ്പത്തിലൂടെ ചിന്താമയി പ്രജ്ഞ അറിഞ്ഞു ആഹാരം നല്ലതാണെന്ന്. അതുകൊണ്ടും വയറ് നിറയുകയില്ലല്ലോ, സ്വാദനുഭവിച്ചില്ലല്ലോ. മൂന്നാമത്തേത് ഭാവനാമയി പ്രജ്ഞ. വാസ്തവത്തിൽ സ്വന്തം നാവിൽ സ്വാദറിഞ്ഞു, ഉള്ളിൽ പോയി, വിശപ്പ് ശമിക്കുന്നു. മൂന്നാമത്തേത് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ആദ്യത്തേതും രണ്ടാമത്തേതും പ്രയോജനകരമാണ്. ശ്രുതിപ്രജ്ഞയായും ചിന്താപ്രജ്ഞയെയും നിന്ദിക്കുന്നില്ല, കാരണം അവയിൽ നിന്നും പ്രേരണ ലഭിക്കുന്നു, മാർഗദർശനം ലഭിക്കുന്നു. അതിലൂടെ ഭാവനാമയി പ്രജ്ഞയിൽ എത്തിച്ചേരും. മറ്റൊരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഒരാൾക്ക് തീരെ സുഖമില്ല. ഡോക്ടറുടെ അടുത്തു പോയി. ഡോക്ടർ പരിശോധിച്ചു നോക്കി. ഒരു കടലാസിൽ മരുന്നെഴുതി കൊടുത്തു. വലിയ സന്തോഷമായി. ഡോക്ടർ മരുന്നെഴുതി കൊടുത്തല്ലോ. ഡോക്ടറെ വലിയ വിശ്വാസമാണ്. രോഗിക്ക് ഡോക്ടറെ വിശ്വാസം വളരെ നല്ല കാര്യമാണ്, ഉണ്ടായിരിക്കണം. ഡോക്ടറിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ ചികിത്സിക്കും? എന്നാൽ ഈ വിശ്വാസം അന്ധവിശ്വാസമായാൽ എന്തു ചെയ്യുമെന്നോ? വീട്ടിൽ വന്ന് ഡോക്ടറുടെ ഒരു മൂർത്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ചിത്രം വയ്ക്കും. അതിൻ്റെ മുൻപിൽ വിളക്ക് കൊളുത്തി പൂവും ധൂപവും നൈവേദ്യവും അർപ്പിച്ച് കൈകൂപ്പി മൂന്നു വട്ടം നമസ്കരിക്കും. പ്രദക്ഷിണം വച്ചതിനു ശേഷം മരുന്നിൻ്റെ കുറിപ്പടിയെടുത്ത് വായിച്ചു തുടങ്ങും. രണ്ടു ഗുളിക കാലത്ത്, രണ്ടുച്ചയ്ക്ക്, രണ്ടു വൈകിട്ട്, എന്തു നേടി? ജീവിതം മുഴുവനും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രുതമല്ലേ, കേവലം ശ്രുതം. അടുത്ത കാൽ വയ്ക്കും. ഇതിലും കുറച്ചുകൂടി ബുദ്ധിമാൻ. ഡോക്ടറുടെ അടുത്ത് പോയി ചോദിക്കും, അങ്ങ് എഴുതിത്തന്ന ഈ മരുന്നുകൊണ്ട് എങ്ങനെ എൻ്റെ രോഗം മാറും? ഡോക്ടർ രോഗിയുടെ സമാധാനത്തിനായി പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കും, നോക്കൂ, നിങ്ങൾക്കിന്ന രോഗമാണ്. ഈ രോഗത്തിൻ്റെ മൂലകാരണം ഇതാണ്. ഈ മരുന്ന് കഴിച്ചാൽ നിന്റെ രോഗകാരണം മാറും. കാരണത്തിൻ്റെ നിവാരണമായാൽ രോഗം മാറും. നിനക്ക് സുഖമാകും. വലിയ സന്തോഷമായി. ബുദ്ധികൊണ്ടും മനസ്സിലാക്കി ഡോക്ടർ ഈ മരുന്നെഴുതുവാനുള്ള കാരണമെന്താണ്? വീണ്ടും ബോധമില്ല. വീട്ടിൽ വന്ന് ഡോക്ടറുടെ പ്രശംസ തന്നെ പ്രശംസ. എൻ്റെ ഡോക്ടർ അങ്ങനെ വളരെ നല്ലയാൾ, അയൽക്കാരുമായി വഴക്കിടും. നിന്റെ ഡോക്ടർ ശരിയല്ല. എൻ്റെ ഡോക്ടർ എഴുതിയ മരുന്നിനെക്കുറിച്ച് എന്തു പറയാൻ? നിന്റെ ഡോക്ടർ എഴുതിയ മരുന്നിൽ ഈ കുറ്റമുണ്ട്, മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കാതെ വഴക്കിടുകയാണ്, കാരണം തൻ്റെ ഡോക്ടറോടും മരുന്നിനോടും അത്ര ആസക്തി ഉണ്ടായിരിക്കുകയാണ്. ധർമ്മത്തിൻ്റെ പേരും പറഞ്ഞ് ഇതല്ലേ ചെയ്യുന്നത്? എല്ലാ മഹാപുരുഷന്മാരും കണ്ണു തുറന്ന് ലോകത്തെ നോക്കുമ്പോൾ കാണുന്നത് എത്രയോ ദുഃഖിതർ, എത്രയോ വ്യാകുലർ, എങ്ങനെ വികാരങ്ങളിൽ കിടക്കുന്നു. ഇവർക്ക് ഈ മരുന്ന് കൊടുത്താൽ, ധർമ്മത്തിൻ്റെ മരുന്ന് കൊടുത്താൽ, വിഭശനയുടെ മരുന്ന് കൊടുത്താൽ, ഭാവിതപ്രജ്ഞയുടെ മരുന്ന് കൊടുത്താൽ ദുഃഖത്തിൽ നിന്നും മോചനമുണ്ടാകും. നമ്മളാണെങ്കിൽ മരുന്നൊന്നും കഴിക്കുകയേയില്ല, ധർമ്മധാരണം ചെയ്യുന്നില്ല. എൻ്റെ മഹാപുരുഷനാണ് മഹാപുരുഷൻ, നിന്റെ മഹാപുരുഷൻ മഹാപുരുഷനല്ല. എൻ്റെ മഹാപുരുഷൻ്റെ വാണി ശരി, നിന്റെ മഹാപുരുഷൻ്റെ വാണി ശരിയല്ല. ജീവിതം മുഴുവനും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കും. വാദവിവാദം, തർക്കവിതർക്കം ധർമ്മത്തെ ധാരണം ചെയ്യുകയില്ല. അപ്പോൾ ആ ശ്രുതജ്ഞാനം, ഈ ചിന്താജ്ഞാനം രണ്ടും നമുക്ക് തടസ്സമായി. മറ്റൊരു വലിയ തടസ്സമാണ് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കുന്നത്. ധർമ്മത്തെക്കുറിച്ച് ഇത്ര ആഴത്തിൽ മനസ്സിലാക്കി, അധികവും അതൊരു അഹങ്കാരമായി മാറും. എന്നെപ്പോലെ അറിവ് ആർക്കാണുള്ളത്? ധർമ്മം ആഴത്തിൽ മനസ്സിലാക്കിയവനാണ് ഞാൻ. തർക്കവിതർക്കത്തിൽ മനസ്സിലാക്കിയതാണ്. അനേകം ആളുകൾക്ക് ധർമ്മോപദേശം ചെയ്യുവാൻ കഴിയും. വളരെ വിശ്ലേഷണം ചെയ്ത് പഠിപ്പിക്കുവാൻ സാധിക്കും. ഈ ധർമ്മമാണ് ശരി, യഥാർത്ഥമായത്, മറ്റുള്ളതെല്ലാം മിഥ്യയാണ്. എൻ്റെ വിശ്വാസമാണ് ശരി. മറ്റൊരാൾ അന്യവിശ്വാസവുമായി വന്നാൽ അവനെ എനിക്ക് വിവാദം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയും. എന്തുമാത്രം അഹങ്കാരമാണ് വളർത്തിയിരിക്കുന്നത്! ഇങ്ങനെയുള്ള ഒരാൾ മൂന്നാമത്തെ കാൽവയ്പ്പ്, അതായത് ഭാവനാമയി പ്രജ്ഞ ചെയ്യുകയില്ല. ഒന്നും ലഭിക്കാതെ ഇരുന്നു പോകും. അയാൾക്ക് എങ്ങനെ ലാഭം ലഭിക്കും? ശ്രുതപ്രജ്ഞയിൽ നിന്നും പ്രേരണ ലഭിച്ച് ചിന്താപ്രജ്ഞയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ അത് കല്യാണകാരിയാകുന്നുള്ളൂ. ചിന്താപ്രജ്ഞയിൽ നിന്നും പ്രേരണയുണർന്ന് അത് ഭാവനാമയി പ്രജ്ഞയിലേക്ക് എത്തിച്ചാൽ മാത്രമേ അത് കല്യാണകാരിയാകുന്നുള്ളൂ. ഭാവനാമയി പ്രജ്ഞ മാത്രമാണ് നമുക്ക് യഥാർത്ഥ കല്യാണകാരിയാകുന്നത്. മറ്റൊരു കാര്യത്തിൽ നിന്നും നമുക്ക് കാര്യമുണ്ടാകുന്നില്ല. പുറമേ പുറമേയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ കുറേ നന്നാക്കുവാൻ തീർച്ചയായും സാധിക്കും. മേൽത്തട്ടിലെ മനസ്സിനെ നന്നാക്കുന്നതിൻ്റെ ഫലം സ്ഥായിയാകുന്നില്ല. ഈ വിശ്വം മുഴുവനും അനിത്യമാണ്, നശ്വരമാണ്, ഭംഗുരമാണ്. ആളുകൾ ജനിക്കുന്നു, മരിക്കുന്നു, ഉണ്ടാകുന്ന എല്ലാം കുറെ കഴിയുമ്പോൾ നശിക്കും. ഇങ്ങനെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്, വിശ്വസിച്ചു വരുന്നതുമാണ്. ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ നശ്വരത കണ്ടു. നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ഒരാൾ മരിച്ചു. ശ്മശാനത്തിൽ കൊണ്ടുപോയി, ചിതയിൽ ശരീരം വച്ചു, കത്തിച്ചു. അപ്പോൾ ഇരുന്ന് ചിന്തിക്കും, ജീവിതത്തിൻ്റെ അവസാനം ഇതാണ് വരാൻ പോകുന്നത്. ഇയാളുടെ ശരീരം സംസ്കരിച്ചതുപോലെ ഒരു ദിവസം എൻ്റെ ശരീരവും കൊണ്ടുവരും, സംസ്കരിക്കും. ഇയാൾ തൻ്റെ കൂടെ ഒന്നും കൊണ്ടുപോയില്ല, എല്ലാം കളഞ്ഞിട്ടാണ് പോയത്. എനിക്കുള്ളതുമെല്ലാം ഇവിടെ അവശേഷിക്കും. എൻ്റെ ധനം, ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ് എല്ലാം വിട്ടുപോകും. ഇതിനോടെല്ലാം എന്തിനാണ് ആസക്തി കാട്ടുന്നത്? ഇതിനോടെന്തിന് രാഗം? എന്തിന് ദ്വേഷം? വലിയ ജ്ഞാനം, മഹാജ്ഞാനമുണർന്നു. എന്നാൽ എത്ര നേരത്തേക്ക്? ബുദ്ധിയുടെ ജ്ഞാനമല്ലേ? ശ്മശാനഭൂമിയിൽ നിന്നും ഒരടി വെളിയിൽ വച്ചപ്പോഴേക്കും ഞാൻ എൻ്റെ ജ്ഞാനം മുഴുവനും ധരാശിയായില്ലേ? ബുദ്ധിയുടെ ജ്ഞാനമായിരുന്നു, അനുഭൂതിയിലെ ജ്ഞാനമില്ലായിരുന്നു. അതേപോലെ ഏതെങ്കിലും ധർമ്മസഭയിൽ പോകും, പ്രവചനങ്ങൾ കേൾക്കും. ഇപ്പോൾ അനുഭൂതി കൊണ്ട് അറിയുകയാണ്. അതുകൊണ്ട് പ്രവചനം ശൂന്യമല്ല, സ്വന്തം അനുഭവം കൊണ്ട് സത്യമറിയും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രവചനം കേൾക്കും, വളരെ നല്ലതെന്ന് തോന്നും. ധർമ്മത്തിൻ്റെ കാര്യമല്ലേ എത്ര നല്ലത്? രാഗം പാടില്ല, ദ്വേഷം പാടില്ല, വീതരാഗരാകണം, വീതദ്വേഷരാകണം, ആസക്തരാകരുത്, അനാസക്തരാകണം. ഇതല്ലേ ശരിക്കും ധർമ്മം? ധർമ്മം മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ആ ധർമ്മഹാളിൽ നിന്നും പുറത്തു വന്നു. അയ്യോ, എൻ്റെ ചെരുപ്പെവിടെ? ആരുകൊണ്ടുപോയി? ഇന്ന് വാങ്ങിച്ചതായിരുന്നു, എത്ര നല്ല ചെരുപ്പായിരുന്നു. തുടങ്ങി ഞാൻ എൻ്റെ. എത്ര എളുപ്പം അനാസക്തിയുടെ, വീതരാഗത്തിൻ്റെ കാര്യമെല്ലാം മറന്നു. കാരണം എല്ലാം ബുദ്ധിവിലാസമായിരുന്നു, അനുഭവമല്ലല്ലോ. അനുഭവമാകുന്നതുവരെ സത്യം മനസ്സിലാക്കുകയില്ല. അനുഭവത്തിന് ഭാരതത്തിലെ പുരാതന ഭാഷയിൽ വേദന എന്നാണ് പറയാറുള്ളത്. വേദനയ്ക്ക് അനുഭവമെന്നും പറയും. സ്വന്തം അനുഭവം സ്വവേദന. സ്വവേദനയെ ആധാരമാക്കി ഉണരുന്ന ജ്ഞാനത്തെ വേദമെന്നു പറഞ്ഞിരുന്നു. സാവധാനം പുസ്തകത്തിലെ ജ്ഞാനത്തിന് വേദമെന്നു പറഞ്ഞു തുടങ്ങി. ഭാരതത്തിലെ അത് പുരാതന ഭാഷ, അത് മനസ്സിലാക്കാം. സ്വവേദന എന്നു പറഞ്ഞാൽ മൂന്നരക്കൈ നീളമുള്ള ഈ ശരീരത്തിനകത്ത് എന്തനുഭവമാകുന്നുവോ അതിനെ ആധാരമാക്കി ഉണരുന്ന ജ്ഞാനം. അത് നമുക്ക് കല്യാണകാരിയായിരിക്കും. ആര് സമ്യക് സമ്പുദ്ധനായിത്തീരുന്നുവോ, അർഹതനായിത്തീരുന്നുവോ, അതാരായാലും വേണ്ടില്ല. ഒരു സിദ്ധാർത്ഥ ഗൗതമൻ്റെ മാത്രം അവകാശമല്ല. സ്വന്തം ശരീരത്തിനകത്ത് ശരീരപ്രപഞ്ചത്തിൻ്റെ സത്യം സ്വവേദനയുടെ തലത്തിൽ അനുഭവിച്ചറിയും. ചിത്തസ്കന്ധത്തിൻ്റെ സത്യം സ്വവേദനയുടെ തലത്തിൽ ശരീരത്തിൻ്റെ വേദനയുടെ തലത്തിൽ അനുഭവിച്ചറിയും. അതിനെ വിഭാജനം ചെയ്ത് വിഘടനം ചെയ്ത് വിശ്ലേഷണം ചെയ്ത് ആ അവസ്ഥ വരെ എത്തും. ശരീരസ്കന്ധം, ഞാനെന്ന് പറയുന്നത് എന്തിനെയാണ്? എൻ്റെ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പരമമായ സത്യം അനുഭൂതിയിലൂടെ അറിയും. അതേപോലെ ചിത്തസ്കന്ധത്തിൻ്റെയും ചിത്തവൃത്തികളുടെയും സ്ഥൂലതയിൽ നിന്ന് ആരംഭിച്ച് മുറിച്ച് വിഭാജനം ചെയ്ത് വിഘടനം ചെയ്ത് വിശ്ലേഷണം ചെയ്ത് രണ്ടിൻ്റെയും അന്തിമ സത്യം വരെ എത്തിച്ചേരും. ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും അന്തിമ സത്യത്തെ അനുഭൂതിയുടെ തലത്തിലറിഞ്ഞെങ്കിലേ അതിന് പുറത്തുള്ള അവസ്ഥ, ശരീരത്തിനും ചിത്തത്തിനും അപ്പുറത്തുള്ള അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനാകൂ. അപ്പോൾ കാണാം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷേത്രം മുഴുവനും അനിത്യമാണ്, നശ്വരമാണ്. ഇതനുഭവിച്ചതിൽ നിന്നുള്ള അറിവാണ്. ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, അനിത്യം, നശ്വരം, ഭംഗുരം. അനുഭൂതി കൊണ്ടറിഞ്ഞറിഞ്ഞ് ചിത്തത്തിൻ്റെയും ശരീരത്തിൻ്റെയും അപ്പുറത്ത് യാതൊന്നും ഉൽപ്പന്നമാകാത്ത, നഷ്ടമാകാത്ത, നിത്യമായ, ശാശ്വതമായ, ധ്രുവമായ അമൃതമുണ്ടെന്ന് കാണാം. അവിടെ എത്തിയിട്ട് തിരിച്ചിന്ദ്രിയങ്ങളുടെ ലോകത്ത് തിരിച്ചു വരുന്നയാൾ ഒരു നിമിഷത്തേക്കാകാം, ഒരു ക്ഷണത്തിലേക്കാകാം, ഒരു മണിക്കൂറിലേക്കാകാം. ആ അവസ്ഥ അനുഭവിച്ചറിഞ്ഞ് തിരിച്ചിന്ദ്രിയ ലോകത്തെത്തുമ്പോൾ ഇന്ദ്രിയാതീതമായ ഭവാതീതമായ ക്ഷേത്രം സന്ദർശിച്ചയാൾ തിരിച്ചു വരുമ്പോൾ സ്വഭാവം മാറിയിരിക്കും, ആളാകെ മാറിയിരിക്കും. ഉള്ളിലെ സത്യത്തിൻ്റെ ദർശനം വെറും കൗതൂഹലം പൂർത്തിയാക്കാൻ വേണ്ടിയല്ല, ശരീരമെന്താണ്, എങ്ങനെയാണെന്നറിയാനും വേണ്ടിയല്ല. ഈ മുഴുവൻ യാത്രയിലും, സത്യദർശനം ചെയ്യുന്ന ഈ യാത്രയിൽ, സത്യാന്വേഷണ യാത്രയിൽ, നമ്മൾ നമ്മളുടെ സ്വഭാവത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. അന്തർമനസ്സിലെ വികാരങ്ങളിൽ നിന്നും മുക്തമാക്കുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളിൽ നിന്നും മുക്തമായി ദുഃഖത്തിൽ നിന്നും മുക്തമായിത്തീരും. സമ്യക് സമ്പുദ്ധനായിത്തീരുന്നു ഈ വ്യക്തി. ഈ ജോലിയാണ് ചെയ്തത്. ഇതിനു മുൻപ് പല പല ധ്യാനങ്ങളും ചെയ്തു, സാധനകൾ പരിശീലിച്ചു, ഒന്നും ശരിയായില്ല. അപ്പോൾ പറഞ്ഞു, ഉള്ളിലെ സത്യം എന്താണെന്ന് നോക്കാം. ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും ഇവ രണ്ടിൻ്റെയും പരസ്പര പ്രതിക്രിയകളെയും കുറിച്ചുള്ള സത്യം എന്താണെന്ന് നോക്കാം. ഇതേപോലെ ശ്വാസത്തിൽ നിന്ന് ജോലി ആരംഭിച്ചു. നോക്കി നോക്കി സംവേദന അറിഞ്ഞു തുടങ്ങി. വീണ്ടും ആഴത്തിലിറങ്ങി സകല കാര്യങ്ങളും മനസ്സിലാക്കി. എന്തു മനസ്സിലാക്കി? ഈ ശരീരം, ഇത്ര കടുപ്പമുള്ളതായി തോന്നുന്ന ശരീരം അനുഭൂതി കൊണ്ട് ഉള്ളിലുള്ളിൽ നോക്കുമ്പോൾ കടുപ്പം കട്ടി അകന്നുപോകുന്നത് കാണാം. സമയമെടുക്കും. എത്ര സമയമെടുക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ പറഞ്ഞു തരുന്നതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ വിശ്ലേഷണം വിഘടനം ചെയ്ത് ആ അവസ്ഥയിലെത്തിച്ചേരും. ഇനി അങ്ങോട്ട് ചെറുതാകുവാനില്ല. മുഴുവൻ ശരീരവും പരമാണുക്കളെക്കൊണ്ട് നിർമ്മിതമാണ്. അതിനെ ഇനി ചെറുതാക്കുവാൻ സാധിക്കുകയില്ല. ഇത് ഭൗതിക ലോകത്തെ അന്തിമമായ സത്യമാണ്. ചെറിയ വളരെ കൊച്ചു കൊച്ചു പരമാണുകണങ്ങൾ, അതിസൂക്ഷ്മവും. ഭാരതത്തിലെ അന്നത്തെ ഭാഷയിൽ ഈ സൂക്ഷ്മാവസ്ഥയ്ക്ക് ഉചിതമായ ശബ്ദം കിട്ടിയില്ല. അതുകൊണ്ട് പുതിയൊരു ശബ്ദമുണ്ടാക്കി. സമൃദ്ധമായ ഭാരതീയ ഭാഷയ്ക്ക് ഒരു പുതിയ ശബ്ദം ലഭിച്ചു. അട്ടകലാപം. പുരാതന ഭാഷയിൽ കലാപമെന്നാൽ ഒറ്റ, അതായത് ഏകം എന്നായിരുന്നു. എട്ട് കാര്യങ്ങൾ ഒരുമിച്ചിരിക്കുന്ന, ഒന്നിച്ചിരിക്കുന്ന ഒരു ഘടകം. അവയെ വേർതിരിക്കുവാൻ സാധ്യമല്ല. എട്ടും ഒരുമിച്ചിരിക്കും. ഏതെട്ട് കാര്യങ്ങളാണ് ഒന്നിച്ചിരിക്കുന്നത്? പൃഥ്വിധാതു, ജലധാതു, വായുധാതു, അഗ്നിധാതു. ഈ നാല് മഹാഭൂതങ്ങളും ഇവയുടെ ഗുണധർമ്മ സ്വഭാവങ്ങളും. ഓരോ മഹാഭൂതത്തിനും പ്രത്യേകം പ്രത്യേകം സ്വഭാവം. ഈ നാല് സ്വഭാവവും നാല് ധാതുക്കളും രണ്ടും ചേരുമ്പോൾ ഒരു ഘടകമായി. ഇപ്പോൾ ഇതിനെ വിയോജിപ്പിക്കുവാൻ സാധ്യമല്ല. ഇത് അന്തിമ സത്യമാണ്, ഭൗതിക ലോകത്തിലെയും നമ്മുടെ ശരീരത്തിൻ്റെയും അന്തിമസത്യം. ഈ അന്തിമസത്യം ഇനി ചെറുതാക്കാൻ സാധിക്കാത്ത ഈ കണം. രണ്ട്, ഇങ്ങനെയുള്ള കണങ്ങൾക്കിടയിലുള്ള സുഷിരം, ദ്വാരം. അതിനെ ആകാശമെന്ന് പറഞ്ഞു. ഒരു കണവും മറ്റു കണവും തമ്മിലുള്ള വലിയ ദൂരം, വിടവ്. വിടവുകൾ തന്നെ വിടവുകൾ. ഇതെല്ലാം വലിയ കട്ടിയായി തോന്നുന്നു, വലിയ കടുപ്പം. സത്യം മറ്റൊന്നാണ്. സത്യം നോക്കി നോക്കി കണ്ടെത്തുന്ന അവസ്ഥ.
സബ്ബോ പജ്ജ്വലിതോ ലോകോ, സബ്ബോ ലോകോ പകമ്പിതോ പകമ്പിതോ പകമ്പിതോ.
മുഴുവൻ ശരീരവും ചിത്തവും ജ്വലനമാണ്, പ്രകമ്പനമാണ്, ശീഘ്രഗതിയിൽ ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. ലോകം മുഴുവനും ഇതുതന്നെ. ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. ഇത്ര വേഗത്തിൽ സ്ഥൂലമായി പറഞ്ഞാൽ അനിത്യം മനസ്സിലായി. ഉൽപ്പന്നമാകുന്നത് നഷ്ടമാകും, ജനിക്കുന്നത് മരിക്കും. ഇത് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കുന്നതാണ്. അനുഭൂതിയുടെ തലത്തിൽ മനസ്സിലായി വരുമ്പോൾ കാണാം, ഓരോ പരമാണുവും ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. എത്ര ഭംഗുരം, എത്ര നശ്വരം. അതുകണ്ട് പറയുന്നു, ഞാൻ ഒരു കൈ ഞൊടിക്കുന്ന നേരം കൊണ്ട്, കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് ഈ സൂക്ഷ്മഗണങ്ങൾ അനേക ശതസഹസ്രകോടി തവണ ഉൽപ്പന്നമായി നഷ്ടമാകുന്നു. അനേക ശതസഹസ്രകോടി എന്നാൽ എന്താണ്? ശതം എന്നാൽ നൂറ്, സഹസ്രമെന്നാൽ ആയിരം, അതായത് ഒരു ലക്ഷം. അനേക ലക്ഷം പ്രാവശ്യം കോടി, കോടിക്കോടിക്കോടി പ്രാവശ്യം. ശതസഹസ്രകോടി എന്നാൽ ഒന്നിൻ്റെ കൂടെ 12 0, അങ്ങനെ അനേകം. ഇത് അക്കാലത്തെ ഒരു ചൊല്ലായിരുന്നു. എണ്ണാൻ കഴിയാത്തത്രയുള്ളതിന് ശതസഹസ്രകോടിയെന്ന് പറയും. എന്നാൽ ഒരു മഹാപുരുഷൻ നിരർത്ഥകമായി ഒന്നും പറയാറില്ല. ഇന്നത്തെ വൈജ്ഞാനികരും റിസർച്ച് ചെയ്യാൻ തുടങ്ങി. മാറ്റർ എന്നാൽ എന്താണ്? 100 വർഷം മുൻപ് ഒരു പശ്ചിമ വൈജ്ഞാനികൻ റിസർച്ച് ചെയ്ത്, അനുസന്ധാനം ചെയ്ത് ഒരു സത്യം കണ്ടുപിടിച്ചു. മുകളിൽ ഖരമായി തോന്നുന്ന ഈ പദാർത്ഥങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ദി എൻറ്റയർ മെറ്റീരിയൽ വേൾഡ്, ദർ ഈസ് നോ സോളിഡിറ്റി, ഇറ്റ് ഈസ് മിയർ വേവ്ലെറ്റ്സ്, വേവ്ലെറ്റ്സ്, വേവ്ലെറ്റ്സ്. ഒന്നും കട്ടിയുള്ളതല്ല, യഥാർത്ഥത്തിൽ വെറും തരംഗം, തരംഗം മാത്രം, തരംഗം. പശ്ചിമ വൈജ്ഞാനികന് ഇതറിയാം. ഭാരതത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ തന്നെ ഉള്ളിലെ സത്യത്തെ നോക്കി ഇതറിഞ്ഞു. ഇന്നേക്ക് 30-40 വർഷം മുൻപ് ബെർക്കലി യൂണിവേഴ്സിറ്റി കാലിഫോർണിയയിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഡോക്ടർ അൽവാരിസ്, 30-40 വർഷം മുൻപ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു ഫിസിക്സിൽ. എല്ലാവർക്കും കിട്ടുന്നതല്ല നോബൽ സമ്മാനം. ഒരു പുതിയ കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു. 100 വർഷം മുൻപേ അറിയാമായിരുന്നു ഈ മെറ്റീരിയൽ വേൾഡ് തരംഗം മാത്രമാണെന്ന്, ഈ സബാറ്റമിക് പാർട്ടിക്കിൾസ് തരംഗം മാത്രമാണെന്ന്. ഇദ്ദേഹം അറിയുവാൻ ആഗ്രഹിച്ചത് ഈ പരമാണു ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഉണ്ടായി നഷ്ടമാകുന്നു എന്നാണ്. എത്ര തരംഗങ്ങൾ ഉൽപ്പന്നമായി, നഷ്ടമായി, എങ്ങനെ എണ്ണാം? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെ എണ്ണുന്നതെങ്ങനെ? അതിനായി ഒരു ഉപകരണമുണ്ടാക്കി, ബബൽ ചേംബർ എന്ന് പേരിട്ടു. വളരെ ശരിയാണ്, ഈ പരമാണുക്കളെല്ലാം കുമിളകൾ പോലെയാണ്, പ്രതിക്ഷണം ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. ഈ ഉപകരണത്തിൻ്റെ സഹായത്താൽ എണ്ണി തിട്ടപ്പെടുത്തി പറഞ്ഞു. ഒരു പരമാണുകണം ഒരു സെക്കൻഡിൽ 1 പുറകെ 22 0 ഇടുന്ന പ്രാവശ്യം ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു എന്ന്. പാശ്ചാത്യ വൈജ്ഞാനികർ കണ്ടുപിടിച്ചതാണിത്. 1 കൂടെ 22 0 ലഭിക്കുന്ന സംഖ്യ എത്രയോ, അത്രയും പ്രാവശ്യം ഈ കൊച്ചു പരമാണുകണം ഉത്പാദവീയം ചെയ്യുന്നു. മഹാഭാരതത്തിലെ ഒരു മഹാവൈജ്ഞാനികൻ ഇത് കണ്ടു പറഞ്ഞു, ഞൊടിയിടയിൽ ശതസഹസ്രകോടി തവണ ഉത്പാദവ്യയം നടക്കുന്നു എന്ന്. രണ്ടുപേരും എത്തിയത് ഒരേ സത്യത്തിൽ. എത്ര വലിയ അന്തരം! രണ്ടും തമ്മിൽ എന്തുമാത്രം അന്തരം! ഇത് ധർമ്മഗംഗയല്ലേ? എല്ലാ പ്രകാരത്തിലുള്ള ആളുകൾ വരുന്നു, എല്ലാ സമ്പ്രദായത്തിലുമുള്ള ആളുകൾ വരുന്നു, എല്ലാ വിശ്വാസത്തിലുമുള്ള ആളുകൾ വരുന്നു. ധാരാളം പാശ്ചാത്യരും വരുന്നുണ്ട്. ബർക്കലയിലെ ആളുകളും വന്നിരുന്നു. ഡോക്ടർ അൽവാരിസിൻ്റെ പേര് കേട്ട് തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയി. ഇവിടെ വീണ്ടും വന്ന് എനിക്ക് റിപ്പോർട്ട് തന്നത് ഡോക്ടർ അൽവാരിസിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ആ പാവത്തിനെ നിന്ദിക്കുകയല്ല, ഈ സത്യമാണ്. അദ്ദേഹം വളരെ ദേഷ്യക്കാരനും മാനസിക പിരിമുറുക്കം അനുഭവിച്ചും കൊണ്ടിരിക്കുന്നയാളുമാണെന്ന്. വെരി ഷോർട്ട് ടെമ്പേർഡ്. എന്താണ് സംഭവിച്ചത്? അദ്ദേഹവും അതേ സത്യത്തിലാണ് എത്തിച്ചേർന്നത്. ഭാരതത്തിലെ വൈജ്ഞാനികൻ എത്തിച്ചേർന്നതും അവിടെ. എങ്ങനെ? നിർമ്മലനായി, നിർഗ്രന്ഥനായി, മുക്തനായി, അനന്തമൈത്രി കൊണ്ട്, അനന്തകരുണ കൊണ്ട് നിറഞ്ഞ്, അനന്തമുദ്ധതയാൽ നിറഞ്ഞ്, അനന്ത ഉപേക്ഷാഭാവത്താൽ നിറഞ്ഞ്, അതേ സത്യത്തിൽ എത്തിച്ചേർന്ന മറ്റേയാൾ മാനസിക പിരിമുറുക്കത്തിലും. ആദ്യത്തെ ആറ്റം ബോംബുണ്ടാക്കിയ വ്യക്തി, അയാളുടെ മനോവൃത്തി നോക്കൂ. ആദ്യത്തെ ആറ്റം ബോംബ് ജപ്പാനിലിടുമ്പോൾ എനിക്കത് കാണണം, അതിൻ്റെ പ്രഭാവമറിയണം. ആ വിമാനത്തിൽ പോകുന്നു ഇത്രമാത്രം വിനാശത്തിന് സഹായിയായ ആൾ. ഇവിടുത്തെയാളിൻ്റെ മനോവൃത്തി നോക്കൂ. എന്തുകൊണ്ടാണ് ഈ അന്തരം? മനസ്സിലാക്കണം. ഈ വ്യക്തി ഭാവനാമയ പ്രജ്ഞയെ ഉണർത്തി, സ്വന്തം അനുഭൂതി കൊണ്ടറിഞ്ഞു. അവിടുത്തെയാളുടെ ഭക്തി, വിശ്വാസം സ്വന്തം ബുദ്ധിയിൽ. തൻ്റെ യന്ത്രത്തിലാണ് വിശ്വാസം. അത് ചിന്താപ്രജ്ഞയല്ലേ? വികാരം എങ്ങനെ പോകും? ഇത് ഭാവനാമയ പ്രജ്ഞയാണ്. വികാരം പോകും. അകത്തനുഭവിച്ച് സ്വയം വേദനം ചെയ്ത് സത്യമറിഞ്ഞതാണ്. അപ്പോൾ മാനസം മാറിവന്നു. മാനസത്തിൻ്റെ സ്വഭാവം മാറിവന്നു. ശരീരസ്കന്ധത്തിൽ, ചിത്തസ്കന്ധത്തിലുള്ള അഗാധമായ ആസക്തി നശിച്ചു. അനാസക്തനായിത്തീർന്നു. അതുകൊണ്ട് ഭാവനാമയ പ്രജ്ഞയുടെ അഭ്യാസമാണ് ചെയ്യുന്നത്. ബുദ്ധിവിലാസത്തിനു വേണ്ടിയല്ല, അറിയുവാനുള്ള കൊതി കൊണ്ടല്ല, അനുഭവം വഴി സത്യമറിഞ്ഞ് സ്വന്തം വികാരങ്ങളിൽ നിന്നും മുക്തി നേടുവാനായിട്ടാണ്. അനുഭവം, പ്രജ്ഞ. അനുഭവം സ്വവേദന കൊണ്ടുണരുന്നു. അതിനുവേണ്ടി ഒരു ക്ഷമത, കഴിവ്, ശക്തി ആവശ്യമാണ്. പ്രകൃതി, വേണമെങ്കിൽ പറയാം പരമാത്മാ, അല്ലാഹു ആ ശക്തി മനുഷ്യന് തന്നിട്ടുണ്ട്. അകത്തീ ശക്തി ഉണർത്തി പരമമായ സത്യത്തെ ഉണർത്തി പരമമായ സത്യത്തെ അനുഭൂതി കൊണ്ടറിയുവാൻ കഴിയും. ഭാവനാമയ പ്രജ്ഞ അകത്തുണർത്തുവാൻ കഴിയുന്ന ശക്തിയുണ്ട് മനുഷ്യനിൽ. ആ ശക്തി തന്നെ ഉണർത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും? കണ്ണുകൊണ്ട് കാണുവാനുള്ള കഴിവില്ലെങ്കിൽ കാണുന്നതെങ്ങനെ? കേൾക്കുവാനുള്ള കഴിവില്ലെങ്കിൽ കേൾക്കുന്നതെങ്ങനെ? ആദ്യമായി ആ ശക്തിയാണ് ഉണർത്തേണ്ടത്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ഉത്പാദവ്യയം നടക്കുന്നതെങ്ങനെ? അതിനെ വേദനയുടെ തലത്തിൽ അറിയുന്നതിനുള്ള ശക്തി ഉണർന്നില്ല എങ്കിൽ അറിയുന്നതെങ്ങനെ? അപ്പോൾ ബുദ്ധിവിലാസം ചെയ്തിരുന്നു പോകും. ഈ ശക്തി ഉണർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരു കഥ പ്രചാരത്തിലുണ്ട്. രണ്ടാൺകുട്ടികൾ, വളരെ പാവങ്ങൾ. ഒരാൾ ജന്മനാ അന്ധൻ. രണ്ടുപേരും ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു. ഒരു ദിവസം ഈ അന്ധനായ ബാലകൻ അസുഖമായി, വലിയ പനി. മറ്റേ കുട്ടി പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, നിനക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് തരാം. എന്നിട്ട് ഭിക്ഷയെടുക്കുവാൻ പോയി. അന്നൊരു വീട്ടമ്മയവന് പാൽപ്പായസം കൊടുത്തു. സന്തോഷമായി. പാത്രമൊന്നുമില്ലാതിരുന്നതുകൊണ്ട് കയ്യിൽ മേടിച്ചു കുടിച്ചു. തിരിച്ചു വന്നപ്പോൾ ആത്മാർത്ഥമായി കൂട്ടുകാരനോട് പറഞ്ഞു, നിനക്ക് കൊണ്ടുവന്ന് തരുവാൻ പറ്റിയില്ല, എൻ്റെ കയ്യിൽ പാത്രമൊന്നുമില്ലായിരുന്നു. ഇന്ന് പാൽപ്പായസം കിട്ടി, അത് വലിയ സ്വാദിഷ്ടമായിരുന്നു. പായസം ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത അവൻ ചോദിച്ചു, ഈ പാൽപ്പായസം എന്താണ്? നിനക്കറിയില്ലേ പായസം? ഇല്ല, ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഞാൻ എങ്ങനെ അറിയും? പാൽപ്പായസം വെളുത്തിരിക്കും. ജന്മനാ അന്ധൻ ചോദിച്ചു, ഈ വെളുപ്പെന്താണ്? വെളുപ്പ് കറുത്തതല്ലാത്തത്. ഈ കറുത്തതെന്താ? നിനക്ക് കറുപ്പറിഞ്ഞുകൂടാ? വെളുപ്പറിഞ്ഞുകൂടാ? മണ്ടൻ. എനിക്കറിയില്ല, ഞാൻ എന്തു ചെയ്യും? അടുത്തു നിന്ന ഒരു കൊക്കിനെ പിടിച്ചു കൊണ്ടുവന്നു. കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ വെളുപ്പ്. അന്ധൻ പറഞ്ഞു, താ നോക്കട്ടെ. വിരലുകൊണ്ട് തപ്പിനോക്കി, പറഞ്ഞു, മനസ്സിലായി വെളുപ്പ് എന്താണെന്ന്. നല്ല മിനുസമാണ് വെളുപ്പ്. മറ്റേയാൾ പറഞ്ഞു, മിനുസമുള്ളതുമാകാം വെളുപ്പ്, പരുവരുത്തതുമാകാം വെളുപ്പ്, വെളുപ്പാണ്. നീ പറഞ്ഞു ഈ പക്ഷിയെപ്പോലെ വെളുത്തത്, പിന്നെ പറയുന്നു മിനുസമല്ല വെളുപ്പെന്ന്. പിന്നെ വെളുപ്പെന്താണെന്ന് പറയൂ. നീ ശരിക്കൊന്ന് നോക്ക്, ഈ പക്ഷിയെപ്പോലെ തന്നെ വെളുത്തത്, അതുപോലെ തന്നെ കൊക്കിനെപ്പോലെ വെളുത്തത്. ചുണ്ടുമുതൽ പക്ഷിയുടെ ശരീരം മുഴുവനും തടവി നോക്കുന്നു. വളഞ്ഞതാണല്ലേ? വെളുത്തത് വളഞ്ഞതാണ്. നിന്റെ പായസം വളഞ്ഞത്. അങ്ങനെയാണ് ഈ ചൊല്ലുണ്ടായത്, തേരീ ഖീർ ടേടി ഹേ. ഈ ദാർശനികതയുടെ കഥ പറയുന്നവരെല്ലാം ഭാരതത്തിലും ഭാരതത്തിനു പുറത്തും ഞങ്ങളുടെ ഈ ദർശനം, ഞങ്ങളുടെ ഈ ഫിലോസഫി, എല്ലാവരുടെയും പായസം വളഞ്ഞതാണ്. അനുഭവമില്ലല്ലോ കേട്ടുകേൾവിയുള്ള കാര്യങ്ങൾ. അനുഭവിച്ചറിയുവാനുള്ള ശക്തി തന്നെ ഉണർത്തിയില്ല. ഇക്കഴിഞ്ഞ 3 ദിവസവും ഈ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വയം സ്വന്തം വീഥിയിലൂടെ അനുഭവം ഉണർത്തുക, പ്രജ്ഞ ഉണർത്തുക. ശ്വാസത്തിൻ്റെ ജോലി ആരംഭിക്കുവാൻ കാരണം ശരീരത്തിലൊരു ചെറിയ സ്ഥാനത്തിൽ ശ്വാസത്തെ അറിഞ്ഞ് ഇത്രയും ദൂരത്തിലെ സംവേദന അറിഞ്ഞു തുടങ്ങും. അത് സുവേദനയാണ്, പരായമല്ല. ചൂടനുഭവപ്പെടുന്നെങ്കിൽ എനിക്ക് അനുഭവപ്പെടുകയാണ്, കൽപ്പനയല്ല, യഥാർത്ഥത്തിൽ അനുഭവപ്പെടുകയാണ്. തുടിപ്പനുഭവപ്പെടുന്നു എങ്കിൽ എനിക്ക് അനുഭവപ്പെടുകയാണ്, കൽപ്പനയല്ല, മറ്റൊരാളുടെ അനുഭവമല്ല. ഇങ്ങനെ സുവേദന ഇവിടെ ആരംഭിച്ചത്, ഇനി നാളെ ശരീരം മുഴുവനും സുവേദന ആരംഭിക്കും. സ്വന്തം അനുഭവം കൊണ്ട് സത്യമറിയും. പ്രജ്ഞയുടെ ജോലി ശരിയായി തുടങ്ങും. എന്ത് സംഭവിക്കും? ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും? മുന്നോട്ടു പോകുമ്പോൾ ആദ്യം അനിത്യബോധമുണരും. ഇതെല്ലാം നശ്വരമാണ്, ഭംഗുരമാണ്, ഭംഗുരമാണ് ഇങ്ങനെ കേട്ടിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അനുഭവം കൊണ്ടറിയാം, യഥാർത്ഥത്തിൽ നശ്വരമാണ്, ഭംഗുരമാണ്. കണ്ടു, ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. അനുഭവമായില്ലെങ്കിൽ വെറും ഭ്രമമായിരിക്കും. വെളിയിലുള്ള ലോകത്തെ നോക്കി അനിത്യമാണ്, ഭംഗുരമാണ് എന്ന് പറയുന്നത് ഭ്രമമാണ്. എന്താണ് ഭ്രമം? വളരെ വേഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഭ്രമം, ഭ്രാന്തിയുണ്ടാക്കും. ഒരു ഉദാഹരണം. ഒരാൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഒരു വിളക്ക് കത്തിച്ചു, മെഴുകുതിരി കത്തിച്ചു വച്ചു, ഉറങ്ങി. കാലത്തെഴുന്നേറ്റു, വിളക്ക് കത്തുകയാണ്, മെഴുകുതിരി കത്തുകയാണ്. ഭ്രമം ഇതായിരിക്കും, കണ്ടോ, ഇന്നലെ കത്തിച്ച മെഴുകുതിരി കത്തുകയാണ്, വിളക്ക് കത്തുകയാണ്, അതേ പ്രകാശം. ആ പ്രകാശം എവിടെ? രാത്രി മുഴുവനും എത്രയോ പ്രാവശ്യം മാറ്റമുണ്ടായി. വളരെ ശ്രദ്ധിച്ച് അതിനെ നോക്കിയാലറിയാം, ഒരു ക്ഷണം ഒരു നാളം കത്തി, അത് നഷ്ടമായി. മറ്റൊരു നാളം ഉണർന്നു, നഷ്ടമായി. ഇടയ്ക്ക് അന്തരാളമില്ല, ഒന്നിനു പുറകെ ഒന്ന്. ജ്വാലയുണരുകയാണ്, നഷ്ടമാകുന്നു, ഉണരുന്നു. നമുക്ക് തോന്നുന്നതോ അതുതന്നെയെന്ന്, എന്നാൽ അതല്ല, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇലക്ട്രിക് ബൾബ്, അതിൻ്റെ നേരെ ഞാൻ രണ്ട് പ്രാവശ്യം വിരൽ കാട്ടി. നമുക്ക് തോന്നുന്നത് എന്താണ്? അതേ ബൾബ്, അതേ പ്രകാശം. ആ പ്രകാശമെവിടെ? അതേ പ്രകാശമായിരുന്നെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് എന്തുകൊണ്ട്? ഇത്രയും കറണ്ട് ഉപയോഗിച്ചു, പണം തരൂ. എന്തിനു പണം? ഞങ്ങൾ വാങ്ങിയ ബൾബ്, സ്വിച്ച് ഞങ്ങളുടെ, ഓൺ ചെയ്തു, പ്രകാശം വന്നു. പണം എന്തിനു ചോദിക്കുന്നു? അവർ പണം ആവശ്യപ്പെടുന്നത് ശരിയാണ്. സ്വന്തം ജനറേറ്റർ ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു, കമ്പി വഴി വരുന്നു, കത്തുന്നു. ഇത്ര തീവ്രഗതിയിൽ ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. നമുക്ക് തോന്നുന്നു അതുതന്നെയാണ്, അതുതന്നെയാണ് എന്നും. ഈ ഭ്രമം എങ്ങനെ ഇല്ലാതാക്കാം? ദർശനമാണ്, ഇതും ദർശനമാണ്, സമ്യക്കായില്ല. കാരണം അതിനെ വിഘടനവും വിശ്ലേഷണവും ചെയ്ത് ആഴങ്ങളിൽ മനസ്സിലാക്കിയില്ല. മറ്റൊരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. കാലത്തെ ഒരു വള്ളമെടുത്ത് നദിയുടെ അക്കരെ പോയി. വൈകുന്നേരം അതേ വള്ളത്തിൽ തിരികെ വന്നു. ഭ്രമം എന്തായിരിക്കും? എല്ലാവർക്കും ഇതേ ഭ്രമമായിരിക്കും. കാലത്തെ കടന്നുപോയ അതേ ഗംഗ കടന്നു. കാലത്തെ ഗംഗയെവിടെ? കാലത്തെ ഗംഗ എങ്ങോ പോയി. ഭ്രമമാണ് ഇതതേ ഗംഗയാണെന്നത്. അതിലൊന്ന് മുങ്ങി നോക്കൂ. ഒന്ന് മുങ്ങി തലയുയർത്തി, രണ്ടാമത് മുങ്ങി തലയുയർത്തി, മൂന്നാമത് മുങ്ങി തലപൊക്കി. എല്ലായ്പ്പോഴും ഭ്രമം. ഞാൻ അതേ ഗംഗയിൽ മുങ്ങുകയാണെന്നാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ആ ഗംഗയെവിടെ? ആദ്യം മുങ്ങിയ ഗംഗ ഒഴുകിപ്പോയി, അതിലൊരു തുള്ളി പോലും ബാക്കിയില്ല. രണ്ടാമത് മുങ്ങിയത് മറ്റൊരു ഗംഗയിലാണ്, മൂന്നാമത് മുങ്ങിയത് മറ്റൊരു ഗംഗയിലും. ഈ ഭ്രമം മാറിക്കിട്ടാൻ വളരെ ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കിയാലും നമ്മുടെ ഉള്ളിൽ നോക്കി വിഘടനം ചെയ്യുവാൻ, വിശ്ലേഷണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുന്നില്ല. വീണ്ടും തോന്നൽ, ഭ്രമം. നമ്മുടെ കാഴ്ചശക്തി കൊണ്ട് നോക്കി നമ്മൾ അറിഞ്ഞത്, ഇത് മെഴുകുതിരിയുടെ വെളിച്ചം, ഇത് വിളക്കിൻ്റെ ജ്വാല. നോക്കൂ, കണ്ണുകൊണ്ട് കാണുകയാണ്, ഉയരുന്നു തീരുന്നു, ഉയരുന്നു തീരുന്നു. എന്നാൽ ഇലക്ട്രിക് ബൾബിൻ്റെ പ്രകാശം, അതിൻ്റെ ഉൽപ്പന്നമാകലും നഷ്ടമാകലും കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ കണ്ണിൻ്റെ ശക്തിയേക്കാളും കൂടുതൽ വേഗതയിലാണ്, നമുക്ക് കാണാൻ കഴിയുകയില്ല. അതേപോലെ ഗംഗയൊഴുകുന്നു, കണ്ണുകൊണ്ട് കാണാം, ഗംഗ ഒഴുകിപ്പോയി. രണ്ടാമത് മുങ്ങിയത് രണ്ടാമത്തെ ഗംഗയിൽ, ആ ഗംഗ ഒഴുകിപ്പോയി. മൂന്നാമത് മുങ്ങിയത് മറ്റൊരു ഗംഗയിലായിരുന്നു, മനസ്സിലാകും, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. പക്ഷേ മുങ്ങിയയാളും ഒഴുകിപ്പോയി എന്നെങ്ങനെ മനസ്സിലാകും? രണ്ടാമത് മുങ്ങിയത് മറ്റൊരു വ്യക്തിയായിരുന്നു, മൂന്നാമത് തികച്ചും മറ്റൊരാൾ, എങ്ങനെ മനസ്സിലാക്കും? അതനുഭവിച്ചറിയുവാനുള്ള ശക്തി ഉണർത്തണം. ഈ ഗോയങ്ക അരമണിക്കൂർ മുൻപ് പറയുവാൻ തുടങ്ങി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് പറയുന്ന, വിവശന ചെയ്തിട്ടില്ലെങ്കിൽ, അകത്ത് പ്രജ്ഞ ഉണർന്നിട്ടില്ലെങ്കിൽ തോന്നും അതേ ഗോയങ്ക തന്നെയെന്ന്, അതേ ഗോയങ്ക എന്ന്. അതേ ഗോയങ്ക ഒരു മാസം മുൻപുണ്ടായിരുന്നയാൾ, ഒരു വർഷം മുൻപുണ്ടായിരുന്നയാൾ, 60 വർഷം മുൻപുണ്ടായിരുന്നയാൾ, 65 വർഷം മുൻപുണ്ടായിരുന്നയാൾ. എത്ര വലിയ ഭ്രമം! ആ ഗോയങ്ക എവിടെ? ഈ അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ ഗോയങ്ക എത്രയോ പ്രാവശ്യം മരിച്ചു, ജനിച്ചു. പ്രതിക്ഷണം കോടിപ്രാവശ്യം ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. ഈ സത്യത്തെ സ്വന്തം അനുഭൂതി കൊണ്ടറിഞ്ഞില്ലെങ്കിൽ ഭ്രമം നീങ്ങുകയില്ല. ഞാൻ ഞാനെന്ന ആസക്തി, ഈ അനിത്യബോധമുണരും. ഈ ജോലി ചെയ്ത് ചെയ്ത് ഈ അനിത്യബോധമുണരും. ഇന്ന് കുറച്ച് സംവേദന മനസ്സിലായി തുടങ്ങി. നാളെ ജോലി തുടങ്ങുമ്പോൾ കൂടുതൽ. വഴി വളരെ നീണ്ടതാണ്, യാതൊരു ചമത്കാരവുമില്ല. ഓരോ ജോലിയിലും വളരെ പ്രയത്നിക്കണം. പ്രയത്നിച്ച് പ്രയത്നിച്ച് ശരീരം മുഴുവൻ പരമാണുക്കളെ കൊണ്ടുണ്ടാക്കിയതാണ് എന്ന അനുഭൂതിയിലൂടെ അറിയുന്ന അവസ്ഥയിലെത്തും. ചിത്തം മുഴുവനും തരംഗം, തരംഗം മാത്രം. പ്രദക്ഷിണം ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു. യഥാർത്ഥത്തിൽ അനിത്യം, സത്യത്തിൽ അനിത്യം. ഇന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നു, അനിത്യമാണ്, പരിവർത്തനശീലമാണ്. ഒരു കുട്ടി ജനിക്കുന്നു, എത്ര സുന്ദരം, എത്ര കോമളം. 10 വർഷം കഴിഞ്ഞ് അവനെ കാണുന്നു, തികച്ചും മാറിപ്പോയി. 20 വർഷം കഴിഞ്ഞ് കാണുന്നു, വീണ്ടും മാറ്റം. 40, 50, 60, 80 വർഷം കഴിഞ്ഞ് കാണുന്നു, പൂർണ്ണമായും മാറിയിരിക്കുന്നു. ജനിച്ചപ്പോൾ കോമളമായിരുന്നു ശരീരം, ഇപ്പോൾ 80 വർഷം കഴിഞ്ഞ് ചുളിവുകൾ വീണ് കാണുന്നു. എന്തു പറ്റി ഇയാൾക്ക്? അതേ കുട്ടിയാണോ? എന്നാൽ അതേ കുട്ടിയല്ല. എന്താണ് സംഭവിച്ചത്? ഓരോ 10 വർഷം കഴിയുമ്പോഴും പുതപ്പ് മൂടി ഉറങ്ങിക്കിടക്കുമ്പോൾ ഏതെങ്കിലും പരമശക്തി വന്ന് ഇന്ദ്രജാലവടിയൊഴിഞ്ഞ് കാലത്തെ തികച്ചും മാറിയതായി. അങ്ങനെയാകയില്ലല്ലോ, പിന്നെ എങ്ങനെയായി? പ്രദക്ഷിണം മാറുകയാണ്, മാറുകയാണ്, ജർജരിതമാകുകയാണ്. സ്വന്തം മൃത്യുവിലേക്ക് പ്രയാണം ചെയ്യുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നില്ലല്ലോ, അനുഭൂതി കൊണ്ട് സത്യമറിയുന്നില്ല. വലിയ സന്തോഷം. ഞാൻ 20 വർഷം പിന്നിട്ട് എനിക്ക് 20 വയസ്സായി എന്ന് വലിയ സന്തോഷമല്ലേ? ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുകയല്ലേ? ജന്മദിവസം ആഘോഷിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാവത്തിന് ബോധമില്ലല്ലോ, മൃത്യുവിൻ്റെ അടുത്തേക്ക് 20 വർഷം നടന്നടുത്തു കഴിഞ്ഞു. എന്തിനാണ് സന്തോഷം? 25 വർഷം അടുത്തു. എന്നു വച്ച് പിറന്നാൾ തോറും തലതല്ലി കരയുകയും വേണ്ട. ഞാൻ 1 വർഷം കൂടി മരണത്തോടടുത്തു എന്നും മറ്റും. ധർമ്മം കരയുവാൻ പഠിപ്പിക്കുന്നില്ല, ബോധമുണർത്തും. ഇത്രയും സമയം പോയി, ഇനി എത്ര സമയമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഉള്ള സമയത്തിൻ്റെ സദുപയോഗം ചെയ്യും. കരയില്ല, ബോധമുണ്ടാകണം. പ്രജ്ഞയല്ലേ ഉണർന്നത്? ബോധമുണ്ടായിരിക്കും. കാര്യം മനസ്സിലാക്കൂ. അനുഭൂതി കൊണ്ട് കാര്യം മനസ്സിലാകുമ്പോൾ ഈ പ്രവചനങ്ങൾക്ക് മഹത്വമില്ല. അനുഭവം കൊണ്ട് അറിഞ്ഞു തുടങ്ങുമ്പോൾ, ആഴത്തിലറിയുമ്പോൾ എല്ലാം മുഴുവനായും മനസ്സിലാകും. അനിത്യമാണ്, നശ്വരമാണ്. ഈ അനിത്യബോധമുണരും. ഈ അനിത്യബോധം എത്ര സമ്പുഷ്ടമാകുന്നുവോ, പ്രജ്ഞയുടെ അത്രയും ഭാഗം. നമ്മുടെ ശരീരത്തിനകത്തുള്ള അനിത്യം അനുഭൂതി കൊണ്ട് പഠിപ്പിക്കും. ആ ഭാഗം സമ്പുഷ്ടമാകുന്നതോടെ പ്രജ്ഞയുടെ അടുത്ത ഭാഗം തലപൊക്കിത്തുടങ്ങും. അതിനെ ദുഃഖബോധം എന്നു പറയും. എന്താണ് ദുഃഖബോധം? ജോലി ആരംഭിച്ചപ്പോഴേ ദുഃഖബോധമുണ്ടായി തുടങ്ങി. ഇരുന്നപ്പോഴേക്കും കാലൊടിയുന്നു, നടുവൊടിയുന്നു, തലവേദനിക്കുന്നു. ഇവിടെ വന്ന് പെട്ടുപോയല്ലോ, ഇതെന്താണോ ഞാൻ ഈ ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ ഒട്ടും ആനന്ദം വരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ദുഃഖം വന്നില്ലേ മുന്നിൽ? ഇതിനെയല്ലേ ദുഃഖബോധമെന്ന് പറയുന്നത്? ഈ ജോലി ചെയ്ത് ചെയ്ത് ഈ 10 ദിവസത്തെ ശിബിരത്തിൽ, അല്ലെങ്കിൽ 2 10 ദിവസത്തെ ശിബിരത്തിൽ, 3 10 ദിവസത്തെ ശിബിരത്തിൽ ഈ പീഠം മുഴുവനും അവസാനിക്കുന്ന അവസ്ഥ വരും. ഭാരം മുഴുവനും പോയി. ശരീരം മുഴുവനും കേവലം തരംഗം മാത്രം. തരംഗം പ്രകമ്പിക്കുന്നു, പ്രകമ്പിക്കുന്നു. ചെറിയ ചെറിയ തരംഗങ്ങൾ നല്ലപോലെ സ്ഫുരണമാകും. ഉള്ളിൽ രോമാഞ്ച പുളകങ്ങൾ. വളരെ സുഖം തോന്നും. അപ്പോൾ പറയും, ആനന്ദമായി, മുക്താനന്ദമായി, മോക്ഷാനന്ദമായി, ആത്മാനന്ദമായി, പരമാനന്ദമായി, ബ്രഹ്മാനന്ദമായി, കിട്ടിപ്പോയി. ഇതിനുവേണ്ടിയായിരുന്നു സകല വേലകളും. കാലത്തിപ്രകാരം അനുഭൂതിയുണ്ടായി, വൈകുന്നേരമുണ്ടായില്ല, വീണ്ടും ഭാരം. അപ്പോൾ നിരാശയോടെ പറയും, ഗുരുജി, കാലത്തെ സാധന നല്ലതായിരുന്നു, അങ്ങനെ സുഖിച്ചു, ഇങ്ങനെ സുഖമുണ്ടായി, വൈകുന്നേരം ഒന്നും ഉണ്ടായില്ല. സുബോധത്തിൽ വരൂ. അത് ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും അനുഭൂതിയായിരുന്നു. അതനിത്യമാണ്. കഴിഞ്ഞുപോയില്ലേ, കരയുന്നതെന്തിന്? ഉത്പന്നമായത് കുറേ കഴിയുമ്പോൾ നശിക്കും. ഈ ബോധമുണരണം. ഞാൻ സുഖമെന്ന് കരുതിയത്, ആനന്ദമെന്ന് കരുതിയത് ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും അനുഭൂതിയായിരുന്നു. നിത്യമല്ല, ശാശ്വതമല്ല, ധ്രുവമല്ല, എപ്പോഴെങ്കിലും സമാപിക്കുന്നതാണ്. എത്ര തന്നെ സുഖതമായിരുന്നാലും അത് മറിയുമ്പോൾ ദുഃഖമായിരിക്കും. അപ്പോളത് ദുഃഖമാണ്. ദുഃഖം ദുഃഖമാണ്. സുഖം എന്ന ലോകത്ത് പറയുന്നതും ദുഃഖം തന്നെ. ഇങ്ങനെ അനുഭവം കൊണ്ട് അറിഞ്ഞു തുടങ്ങും. സുഖമെന്ന് കരുതിയതിനോട് ആസക്തി ജനിപ്പിച്ചു. ആ സുഖം മാഞ്ഞപ്പോൾ അകന്നപ്പോൾ കരഞ്ഞു തുടങ്ങി. എല്ലാ ആസക്തിയും നമ്മെ കരയിക്കും. നഷ്ടമായിപ്പോയി. സുഖം വന്നതായിരുന്നു, പോയി. അതിലും ദുഃഖമാണ് സമാഹിതമായിട്ടുള്ളത്. ഇതനുഭൂതി കൊണ്ട് അറിഞ്ഞു തുടങ്ങും. ഈ അനിത്യബോധമുണരും, ദുഃഖബോധമുണരും. പിന്നെ മൂന്നാമതൊരു ബോധമുണരും. പ്രജ്ഞയുടെ മൂന്നാമത്തെ ഭാഗം തലയുയർത്തും. അതിനെ അനാത്മബോധമെന്ന് പറയും. ഈ വാക്ക് വലിയ ഭ്രമാന്തകമായി തീർന്നു. ദാർശനിക മാന്യതകളിൽ മാത്രം വിശ്വസിക്കുന്നവരുടെ കയ്യിൽ ഈ ശബ്ദം കിട്ടിയപ്പോൾ ഭ്രമാത്മകമായി. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ ശബ്ദം കിട്ടിയാൽ മനസ്സിലാക്കണം ധർമ്മം നശിച്ചു എന്ന്. പ്രജ്ഞ നശിച്ചു. അപ്പോൾ തമ്മിൽ തെല്ലും, വിവാദവും തുടങ്ങും. ഒരാൾ പറയും ആത്മാവുണ്ട്, മറ്റൊരാൾ പറയും ആത്മാവില്ല. ഭാരതത്തിൽ അനാത്മ എന്ന് പറഞ്ഞിരുന്നത് ഞാൻ എൻ്റേത് എന്ന ഭാവം തെല്ലുമില്ലായ്മയ്ക്കാണ്. ഈ ശരീരസ്കന്ധം മുഴുവനും ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. സമ്പൂർണ്ണ ചിത്തസ്കന്ധം, മാനസസ്കന്ധം ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. ഈ വെറുതെ ഭക്തിപൂർവ്വം വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ, ചിന്താമനനം ചെയ്തുകൊണ്ടിരുന്നാൽ അനാത്മത്വം അറിയുന്നില്ല. അനുഭൂതി കൊണ്ട് കാണണം. ഞാനെവിടെയാണ്? എന്തിനെയാണ് ഞാനെന്ന് പറയുന്നത്? ഈ ശരീരം പരമാണുക്കളുടെ പുഞ്ചം, വെറും കുമിളകൾ മാത്രം, കുമിളകൾ. ഏത് കുമിളയെ ഞാനെന്ന് പറയും? ഇത് നശിച്ചു പോകുന്നു, പിറന്ന ഉടനെ നശിക്കുന്നു, ഞാൻ തീർന്നുപോയി. തരംഗങ്ങൾ തന്നെ തരംഗങ്ങൾ, ഉണർന്ന തരംഗം തീർന്നു, ഞാൻ തീർന്നുപോയോ? ആരെ ഞാനെന്ന് പറയും? എന്തിനെ എൻ്റേതെന്ന് പറയും? എൻ്റേതെന്ന് പറയുന്നതിൽ എൻ്റെ സാമ്യത്വം, ആധിപത്യമുണ്ടായിരിക്കണം. ആധിപത്യം എവിടെ? ഇതിൽ തെല്ലും എൻ്റെ ആധിപത്യമില്ല. ഇങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലാകുന്നില്ല. അതിൻ്റെ സ്വഭാവം മൂലം മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മാറരുത്, അങ്ങനെ മാറണം എന്ന് ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. ഇതിനുമേൽ നമുക്കൊരധികാരവുമില്ല. അതുകൊണ്ട് ഇത് ഞാനല്ല, എൻ്റേതല്ല. 40 വയസ്സാകുമ്പോഴേക്കും കണ്ണാടി നോക്കുമ്പോൾ കാണാം, ചെവിക്കുറ്റിയുടെ അടുത്ത് മുടിയെല്ലാം നരച്ചു വരുന്നു. കോസ്മെറ്റിക് കടയിൽ പോയി കറുത്ത നിറം വാങ്ങിക്കൊണ്ടുവന്ന് പുരട്ടുന്നു. ഇല്ല, ഇപ്പോൾ വയസ്സായിട്ടില്ല, ഇപ്പോൾ വയസ്സായിട്ടേ ഇല്ല. ആളുകളെ പറ്റിക്കാനാണ് ശ്രമം. സമൂഹത്തിനെയും തന്നെയും പറ്റിക്കാനാണ് ശ്രമം. ഇപ്പോഴും യുവാവാണ്, യുവാവാണ്. ഈ പ്രകൃതിയെ എങ്ങനെ മാറ്റാൻ? വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്, നരച്ചുകൊണ്ടിരിക്കുകയാണ്, മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുമേൽ എനിക്ക് ആധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, നീ വയസ്സായികയില്ല, നിന്നോട് ഞാൻ പറയുന്നതുപോലെ ഇരിക്കണം. ആര് കേൾക്കാൻ? എവിടെ നമുക്ക് ആധിപത്യം? ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും എനിക്ക് ആധിപത്യമില്ല. ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. ഈ അനാത്മബോധം അനുഭൂതി കൊണ്ടറിയും. ബുദ്ധികൊണ്ട് 1000 പറഞ്ഞാലും ഈ ശരീരം ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല, ഈ ചിത്തം ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല എന്ന് വ്യക്തമാകുകയില്ല. ഉള്ളിൽ നോക്കുമ്പോഴറിയാം എത്ര ആഴത്തിലാണ് താതാത്മ്യം എന്ന്. ഈ ചിത്തം തന്നെ ഞാനായി തീർന്നിരിക്കുകയാണ്, എൻ്റേതായി തീർന്നു. എത്രമാത്രം ആസക്തിയാണ്! ഇങ്ങനെ സ്വന്തം അനുഭൂതി കൊണ്ട് അറിഞ്ഞു തുടങ്ങുമ്പോൾ ആസക്തി നശിച്ചു തുടങ്ങും. സത്യത്തിൽ ഇത് ഞാനല്ല. ഏത് കുമിളയെ കയ്യിലൊതുക്കിക്കൊണ്ട് പറയുവാൻ കഴിയും ഇത് ഞാനാണെന്ന്, ഇതെൻ്റേത് എന്ന്? എങ്ങുമൊന്നും ഞാനെന്ന് പറയുവാനില്ല, എൻ്റേതെന്ന് പറയുവാനുമില്ല. വ്യാവഹാരിക ലോകത്ത് അങ്ങനെ പറയേണ്ടി വരും. അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും? ഇങ്ങനെ പറയുവാൻ പറ്റുമോ? ഈ കുമിളകളുടെ കൂട്ടം ആ കുമിളകളുടെ കൂട്ടത്തോട് പറയുന്നു, ലോകത്ത് എങ്ങനെ കാര്യം നടക്കും? ഞാനെന്നും പറയേണ്ടി വരും, നീയെന്നും നിൻ്റേതെന്നും പറയേണ്ടി വരും. ഇത് വ്യാവഹാരിക ലോകത്തെ കാര്യം. രണ്ടും മനസ്സിലായി വരും. വിവശനയിൽ ആഴത്തിലിറങ്ങി ഭാവനാമയി പ്രജ്ഞ ഉണർത്തുന്നയാൾ പ്രകടമായ സത്യത്തെയും മനസ്സിലാക്കും. ഇത് ഭാസമാനമായ സത്യം, ഇങ്ങനെ തോന്നുന്നു. ഉള്ളിൽ പരമാർത്ഥ സത്യവും മനസ്സിലാക്കും, അന്തിമ സത്യം മനസ്സിലാക്കും. ആ വ്യക്തിയുടെ പെരുമാറ്റവും സ്വയം ശരിയായിത്തീരും. അല്ലെങ്കിൽ മറ്റൊരതിയിലേക്ക് പോകും. ഈ തൂണുണ്ടല്ലോ, അത് കണ്ടാൽ വലിയ കട്ടിയുള്ളതാണ്, എന്നാൽ അത് തരംഗങ്ങൾ മാത്രമാണ്. വൈജ്ഞാനികരും പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ബുദ്ധനും പറഞ്ഞിട്ടുണ്ട് തരംഗമാണെന്ന്. ഞാനും കണ്ടു ഉള്ളിൽ തരംഗം മാത്രം തരംഗം, എൻ്റെ ഈ ശരീരവും തരംഗം. എന്നാൽ കൊണ്ടുവന്ന് മുട്ടിത്തരട്ടെ, തരംഗത്തിൽ നിന്നും തരംഗം പുറത്തു വരും. പിന്നെ എന്തു പറ്റും? എങ്ങനെ മുറിവ് പറ്റാൻ? കാല് മുറിഞ്ഞിട്ടില്ലേ, തല പൊട്ടിയില്ലേ? വ്യാവഹാരികമാണ്. ഈ ഭാസമാനമായ സത്യം സത്യമാണ്. അന്തിമസത്യം തരംഗങ്ങൾ, തരംഗങ്ങളാണ്. അനിത്യം, അനിത്യം മാത്രമാണ്. ദുഃഖം മാത്രമാണ്. അനാത്മം, അനാത്മം മാത്രമാണ്. അപ്പോൾ അതിനോടുള്ള ആസക്തി നശിക്കും. ഈ ജോലി മുഴുവനും ചെയ്യുന്നത് ഒരു ലക്ഷ്യം ഉദ്ദേശിച്ചാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവമുണ്ട്. കുറച്ച് പ്രിയമെന്ന് തോന്നിയാൽ രാഗമുണർത്തും, കുറച്ച് അപ്രിയമെന്ന് തോന്നിയാൽ ദ്വേഷമുണർത്തും. എന്തുകൊണ്ടാണ് രാഗമുണർത്തിയത്? എന്തുകൊണ്ടാണ് ദ്വേഷമുണർത്തിയത്? ഉള്ളിലൊരു ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഞാനിനോട് വലിയ ആസക്തിയാണ്. അതിനെതിരായിട്ടൊന്നും പാടില്ല. അതിനിഷ്ടമില്ലാത്തതൊന്നും സംഭവിക്കരുത്. അതിനിഷ്ടമുള്ളതേ സംഭവിക്കാവൂ. അതിനാലാണ് രാഗമുണരുന്നതും, അതിനാലാണ് ദ്വേഷമുണരുന്നതും. ഇപ്പോൾ ഇത് ചെറുതാക്കി മുറിച്ചു മുറിച്ച് നോക്കിപ്പോകുമ്പോൾ സ്വയമായി രാഗം നശിക്കും, ദ്വേഷം നശിക്കും, ആസക്തി നശിക്കും. ഈ പ്രജ്ഞ എത്ര സമ്പുഷ്ടമായിത്തീരുന്നുവോ അത്രയും സ്ഥിതപ്രജ്ഞനായിത്തീരും. പ്രതിക്ഷണം പ്രജ്ഞയിലിരിക്കും. ഉണ്ണുമ്പോഴും കുടിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാ അവസ്ഥകളിലും. ഇത് കുറേ കഴിയുമ്പോഴുള്ള അവസ്ഥകളാണ്. എന്നാൽ ഈ മാർഗം അവിടെ വരെ കൊണ്ടുപോയി എത്തിക്കും. പ്രതിക്ഷണം പ്രജ്ഞയിലാകുമ്പോൾ സ്ഥിതപ്രജ്ഞനായി. ഈ അവസ്ഥയിൽ ഉള്ളിൽ നോക്കും. പ്രജ്ഞ ഉള്ളിൽ ആദ്യം ഉണരും. വെളിയിലുള്ള കാര്യങ്ങൾ നോക്കി ഉണരുന്ന പ്രജ്ഞ ബുദ്ധിയുടെ പ്രജ്ഞയാണ്. ഉള്ളിലെ പ്രജ്ഞ എത്ര പുഷ്ടമായിത്തീരുന്നുവോ വെളിയിലുള്ള ആലംബനങ്ങളെയും വിഭാജനം ചെയ്ത് വിശ്ലേഷണം ചെയ്ത് വിഘടനം ചെയ്ത് നോക്കുന്ന സ്വഭാവമുണ്ടാകും. തൻ്റെ തന്നെ ഉള്ളിൽ നോക്കാത്ത വ്യക്തി വെളിയിലുള്ള കാര്യങ്ങളിലും ഭ്രമാത്മകമായാണ് ജീവിക്കുന്നത്. ഒരു പുരുഷൻ സ്ത്രീയുടെ ശരീരം കണ്ട് ഭ്രമിക്കുന്നു, സ്ത്രീ പുരുഷൻ്റെ ശരീരം കണ്ട് ഭ്രമിക്കുന്നു. വളരെ സുന്ദരം, വളരെ സുന്ദരം. കാരണം ശരീരത്തെ സംശ്ലിഷ്ടമായി, ഏകത്രയമായി, സംഘടിതമായാണ് കാണുന്നത്. അങ്ങനെയാകുമ്പോഴാണ് ഭ്രമമുണ്ടാകുന്നത്. സുന്ദരം, സുന്ദരം. മൂന്നാമത്തെ പ്രജ്ഞയുണരുമ്പോൾ പഴയ ഭാഷയിൽ അശുചി, അശുഭം എന്നാണ് പറയാറുള്ളത്. ഇന്ന് ഈ രണ്ട് ശബ്ദവും ഉപയോഗിക്കാറില്ല. ഇന്നത്തെ ഭാഷയിൽ സുന്ദരമല്ല എന്ന് പറയും. ശുചി, ശുഭം എന്നെല്ലാം അന്നത്തെ ഭാഷയിൽ സുന്ദരം എന്നുള്ളതിനാണ് പറഞ്ഞിരുന്നത്. ഈ കാണുവാൻ സൗന്ദര്യമുള്ളത് യഥാർത്ഥത്തിൽ സുന്ദരമല്ല, സുന്ദരമാണെന്നൊരു തോന്നലാണ്. ഇത് മനസ്സിലാകാൻ തുടങ്ങും. കാരണം മുറിച്ച് മുറിച്ച് വിശ്ലേഷണം ചെയ്ത് നോക്കുന്ന സ്വഭാവം വരും. ഒന്നായി ഒരു ശരീരം കണ്ടു, ഒന്ന് ഭാഗമായി നോക്കാം. ശരി, തലയിൽ നിന്ന് തുടങ്ങാം. ഈ മുടി നല്ല സൗന്ദര്യം, കോമളം, കന്തളഭരം, അളകാവലി. കവിയായിരുന്നെങ്കിൽ എന്തെല്ലാം എഴുതുമായിരുന്നു. വളരെ സുന്ദരം, വളരെ സുന്ദരം. വീട്ടമ്മ പാവം കാലത്തെ ആഹാരമുണ്ടാക്കാനിരുന്നു. തലയിൽ നിന്നും കുറച്ച് മുടി അതിൽ വീണു. ആഹാരം വിളമ്പി, അത് മുടിയാണെന്ന് മനസ്സിലാക്കി. അലറുന്നു, ഈ ചീത്ത മുടി. ആഹാരം മുഴുവനും ചീത്തയാക്കി. ചീത്ത എങ്ങനെ? ദിവസം മുഴുവനും രാത്രി മുഴുവനും പ്രസംഗിച്ച മുടിയല്ലേ? ആഹാരത്തിൻ്റെ കൂടെ കിട്ടിയപ്പോൾ എന്തിനാ കരയുന്നത്? അത് തലയിലായിരുന്നപ്പോൾ, സംശ്ലിഷ്ടമായിരുന്നപ്പോൾ വളരെ സുന്ദരമായിരുന്നു. അതിൻ്റേതായ മായയുണ്ടായിരുന്നു, അതിൻ്റെ ഭ്രമമുണ്ടായിരുന്നു. പൊഴിഞ്ഞു വേറെയായപ്പോൾ സത്യം മനസ്സിലായി. അതിൻ്റെ വിശ്ലേഷണമായി, സംശ്ലേഷണമില്ലാതായി, സംയുക്തമല്ലാതായി, വിസംയുക്തമായി. കാര്യം മനസ്സിലായി. അഴുക്കാണ്, വളരെ ചീത്തയാണ്. ശരി, ഇനി എന്താണ് സുന്ദരമെന്ന് നോക്കാം. പല്ല്, നല്ല സൗന്ദര്യം, മുത്തുപോലെ, നിരന്ന് മുത്തുപോലെ. ശരി, ഒരെണ്ണം പറിഞ്ഞുപോയി. മുത്തു പറിഞ്ഞു വന്നതല്ലേ, പണപ്പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കാം. മുത്തല്ലേ, വലിച്ചെറിഞ്ഞു. കള, എല്ലിൻ്റെ കഷ്ണം. കൂടിച്ചേർന്നിരുന്നപ്പോൾ മാത്രമായിരുന്നു അത് മുത്ത്. വേറിട്ടപ്പോഴേക്കും കാര്യം മനസ്സിലായി. എല്ലിൻ്റെ കഷ്ണം, കളയൂ, അതുകൊണ്ടൊരാവശ്യവുമില്ല. ഇനി എന്താണ് സുന്ദരമായിട്ടുള്ളത്? വീണ്ടും നോക്കി. ഈ നഖം, നല്ല സൗന്ദര്യം. തൊലിയുടെ നിറത്തിന് ചേർന്ന ക്യൂട്ടെക്സ്, സാരിക്ക് ചേർന്ന നിറം. എത്ര നല്ലത്, എത്ര നല്ലത്. അതുതന്നെ സംഭവിച്ചു. നഖം വെട്ടിയത് ആഹാരത്തിൽ വീണു, വിളമ്പി. നഖം കണ്ട് അലറുന്നു. ചീത്ത, അഴുക്ക്. ഇത്രയും സൗന്ദര്യമുള്ള ക്യൂട്ടെക്സ് ഇട്ട നഖമല്ലേ തൊലിക്കും സാരിക്കും ചേർന്ന നിറമുള്ളത്? തിന്നുകൂടെ? കൂടിച്ചേർന്നിരുന്നപ്പോൾ സുന്ദരമായിരുന്നു, വേറിട്ടപ്പോൾ യാതൊരു സൗന്ദര്യവുമില്ല. എന്താണ് സൗന്ദര്യം? ഇത് പ്രകൃതി നമ്മളോട് കാണിച്ച വലിയ കരുണയാണ്. പരമാത്മാവെങ്കിൽ പരമാത്മാവ് നമ്മളോട് ദയ കാണിച്ചതാണ്. അല്ലായിരുന്നെങ്കിൽ, അകത്തുള്ളതെല്ലാം വെളിയിലും വെളിയിലുള്ളതെല്ലാം അകത്തുമായിരുന്നെങ്കിൽ, പട്ടിയും പൂച്ചയും കാക്കയും കഴുകനും വട്ടമിട്ടേനെ. പ്രാണൻ രക്ഷിക്കാൻ ബുദ്ധിമുട്ടായേനെ. വടിയും കൊണ്ട് ഇവകളെ ഓടിക്കാൻ പാടുപെട്ടേനെ. ഉള്ളിലെന്താണ് സുന്ദരമായിട്ടുള്ളത്? 9 വലിയ വാതിലുകളാണുള്ളത്. ഏത് ദ്വാരത്തിലൂടെയാണ് സൗന്ദര്യം പുറത്തു വരുന്നത്? ഉള്ളിലെന്തെങ്കിലും സൗന്ദര്യമുണ്ടെങ്കിലല്ലേ പുറത്തു വരൂ. ആയിരക്കണക്കിന് സുഷിരങ്ങളുണ്ട്. ഓരോ ദ്വാരത്തിൽ നിന്നും എന്ത് സൗന്ദര്യമാണ് വരുന്നത്? ഒരു വിദേശ സാധകൻ ഇത് കേട്ട് എൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, ഗോയങ്കാജി, അങ്ങനെ പറയരുത്, കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അഴുക്കാണ്, അഴുക്കാണ്. എങ്കിലും എന്തിനാണിത് കൂടെ കൂടെ പറയുന്നത്? സത്യമല്ലേ? ശരി, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് സൗന്ദര്യം ഒരു ഇഞ്ചിൻ്റെ 16-ൽ 1 ഭാഗത്താണെന്നാണ്. ദ ബ്യൂട്ടി ഈസ് 1/16 ഡീപ്പ്. അത്രയും മാത്രമാണ് സൗന്ദര്യം. ഈ തൊലിയുണ്ടല്ലോ, അതാണ് സുന്ദരം. എത്ര മിനുസമുള്ളതാണ്, എത്ര കോമളം, എത്ര ഓജസ്, എത്ര സുന്ദരം. ശരി, വളരെ സുന്ദരമാണ്. ഒരു ബ്ലേഡെടുത്ത് ആ തൊലി കുറച്ച് മുറിച്ചെടുത്ത് കയ്യിൽ വയ്ക്ക്. 2 മിനിറ്റ് പോലും കയ്യിൽ വയ്ക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല, കളയും. കൂടിച്ചേർന്നിരിക്കുന്നിടത്തോളം മാത്രമേ സൗന്ദര്യമുള്ളൂ. വേറിട്ടപ്പോൾ കാര്യം മനസ്സിലായി. എന്ത് സൗന്ദര്യം എന്നു വച്ച് വിഭജന ചെയ്യുന്നയാൾ, ഉള്ളിൽ ഭാവനാമായി പ്രജ്ഞയുണർന്നയാൾ മറ്റുള്ളവരെ വെറുക്കും എന്നല്ല. നീ കുമളകളുടെ കൂട്ടം, നീ അഴുക്കിൻ്റെ കൂട്ടം. എന്നാൽ ധർമ്മം മനസ്സിലായില്ല. ധർമ്മം വെറുക്കുവാനല്ല പഠിപ്പിക്കുന്നത്. കാരണം മനസ്സിലായി. ഞാനും കുമളകളുടെ കൂട്ടം, അഴുക്കിൻ്റെ കൂട്ടം. വെറുക്കുവാൻ പഠിപ്പിക്കലല്ല. രാഗം പോയി, ദ്വേഷം പോയി, ആസക്തികൾ പോയി, ചിത്തം നിർമ്മലമായി. ചിത്തം നിർമ്മലമായിത്തീരുമ്പോൾ അത്രയുമത്രയും മൈത്രി ഉണരും. നിതാന്ത നിർമ്മലമാകും. അനന്ത മൈത്രി ഉണരും, അനന്ത കരുണയുണരും, അനന്തമോദമുണരും, ഉപേക്ഷ സമതാഭാവമുണരും. ജീവിതം തന്നെ മാറും, മനുഷ്യൻ തന്നെ മാറും. ആ അവസ്ഥയിലെത്തുവാൻ വേണ്ടിയാണ് ജോലി മുഴുവനും ചെയ്യുന്നത്. ഏതെങ്കിലും ദാർശനിക വിശ്വാസത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയല്ല. നമുക്കെന്ത് കിട്ടാൻ? ഈ ദാർശനിക സത്യം ശരി, മറ്റത് തെറ്റ്, ശരിയായിരിക്കും. നമുക്കെന്തുപയോഗം? തൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും അത്രയും തന്നെ രാഗമുണർത്തുന്നു, ദ്വേഷമുണർത്തുന്നു, അഹങ്കാരമുണർത്തുന്നു, എൻ്റേതെന്ന മമാകാരമുണർത്തുന്നു, വ്യാകുലരാകുന്നു. ജീവിതം മുഴുവനും വ്യാകുലരായി കഴിയുന്നു. തൻ്റെ ഉള്ളിൽ ഒരാത്മാവിൻ്റെ അസ്തിത്വത്തെ വിശ്വസിക്കാത്തവനും അത്രയും തന്നെ അഹങ്കാരമുണർത്തുന്നു, മമാകാരമുണർത്തുന്നു, രാഗമുണർത്തുന്നു, ദ്വേഷമുണർത്തുന്നു, കെട്ടുകളിടുന്നു, ജീവിതം മുഴുവനും ദുഃഖിച്ചു കഴിയുന്നു. എന്ത് കിട്ടി? ആത്മാവുണ്ടെന്ന തത്വം സ്വീകരിച്ചതുകൊണ്ട് എന്ത് ലഭിച്ചു? ആത്മാവില്ല എന്ന തത്വം സ്വീകരിച്ചതുകൊണ്ട് എന്ത് ലഭിച്ചു? വഞ്ചിക്കപ്പെടുകയല്ലേ? സത്യം അനുഭവത്തിലൂടെ അറിയുമ്പോൾ, ചെറുത് ചെറുതായി വിഭജിച്ചു കാണുമ്പോൾ രാഗമുണർത്തുന്ന സ്വഭാവം നശിക്കും, ദ്വേഷമുണർത്തുന്ന സ്വഭാവം നശിക്കും, ഞാൻ എൻ്റെ എൻ്റെ എന്ന ഭ്രമം നശിക്കും, ആസക്തി ഇറങ്ങിപ്പോകും, വലിയ കല്യാണകാരിയാകും. അതിനുശേഷം ഒരാൾ ബുദ്ധനാണെങ്കിൽ ബൗദ്ധനെന്ന് പറഞ്ഞോളൂ, ഹിന്ദുവാണെങ്കിൽ ഹിന്ദുവെന്ന് പറഞ്ഞോളൂ, ജൈനനാണെങ്കിൽ ജൈനനെന്ന് പറഞ്ഞോളൂ, മുസ്ലിമെങ്കിൽ അങ്ങനെയും പറഞ്ഞോളൂ, കേവലം പേരിലെന്തിരിക്കുന്നു? ഓരോരുത്തരും തൻ്റെ ഉള്ളിൽ രാഗമുണർത്തി, ദ്വേഷമുണർത്തി, ആസക്തി ഉണർത്തി വ്യാകുലരാകുന്നു, വലിയ വ്യാകുലരാകുന്നു. സ്വഭാവം മാറ്റുക. പുറമേയുള്ളതല്ല, ഉള്ളിൽ, മനസ്സിൻ്റെ ആഴങ്ങളിൽ ഈ സംവേദനയെ നോക്കുന്ന ജോലി എന്തിനാണ് ചെയ്യിപ്പിച്ചത്? നമ്മുടെ അന്തർമനസ്സെല്ലായ്പ്പോഴും സംവേദനയ്ക്കൊപ്പമാണ് ഇരിക്കുന്നത്. മുകൾ ഭാഗത്തുള്ള മനസ്സ് അങ്ങുമിങ്ങുമുള്ള ചിന്തകളിൽ ഓടി നടക്കും. അന്തർമനസ്സെല്ലായ്പ്പോഴും സംവേദന അറിഞ്ഞുകൊണ്ടിരിക്കും. ഇഷ്ടമായെങ്കിൽ രാഗമുണർത്തും, ഇഷ്ടമല്ലെങ്കിൽ ദ്വേഷമുണർത്തും. ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ സംവേദനകളുടെ അനുഭവമുണ്ടാകണം. എന്നിട്ട് പ്രതിക്രിയ ചെയ്യാതെ മനസ്സിലാകണം, കണ്ടു, ഇതനിത്യമാണ്, ഈ സംവേദന വന്നു, ഇതനിത്യമാണ്. സംവേദനയെന്ന് എന്തിനെയാണ് പറയുന്നത്? ശരീരത്തിലുണ്ടാകുന്ന സ്വവേദന. സ്വയം അനുഭവമാകുന്നവയ്ക്ക് നമ്മൾ സംവേദന എന്ന് പറയും. ശരിയായി മനസ്സിലാക്കണം. അനുഭവമാകുന്നതെന്തോ അത് നോക്കണം. അത് നിത്യമാണോ, ശാശ്വതമാണോ, ധ്രുവമാണോ? കാണാം, നിത്യമല്ല. ഉണ്ടായി കുറേ കഴിഞ്ഞ് നഷ്ടമായി, ഉണ്ടായി കുറേ കഴിഞ്ഞ് നഷ്ടമായി, ഇങ്ങനെയുള്ള സംവേദനയുണ്ടായി, അങ്ങനെയുള്ള സംവേദനയുണ്ടായി. നിത്യമല്ല, ശാശ്വതമല്ല, ധ്രുവമല്ല. ഇത് ഞാനല്ല, ഇതെൻ്റേതല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാകുമ്പോൾ, സുഖതമായാൽ രാഗമുണർത്തിയിരുന്നത്, ദുഃഖതമായാൽ ദ്വേഷമുണർത്തിയിരുന്നത്, മോഹമൂഢത മൂലം ഞാൻ എൻ്റേതെന്ന ഭാവമുണർത്തിയിരുന്നത്, ഈ സ്വഭാവം നഷ്ടമാകാൻ തുടങ്ങും. നഷ്ടമായി, നഷ്ടമായി, വീതരാഗാവസ്ഥ, വീതദ്വേഷാവസ്ഥ, വീതമോഹാവസ്ഥ, അതിലെത്തും. മുക്തനായി, ഭവബന്ധങ്ങളിൽ നിന്നും മുക്തനായി. നമ്മൾ ഈ ജോലി ചെയ്യുവാനാണ് വന്നത്. മാർഗം നീണ്ടതാണ്. നാളെ തുടങ്ങുന്ന കാൽവയ്പ് ശരിയായ മാർഗത്തിലുള്ള ആദ്യത്തെ കാൽവയ്പ്. വലിയ കല്യാണകാരിയായിരിക്കും. ശരീരത്തിൽ എവിടെയെവിടെയെല്ലാം സംവേദനയുണ്ട്, എവിടെയെല്ലാമുള്ള സംവേദനയെ അനിത്യം എന്നറിയാതെ രാഗമുണർത്തുന്നു, ദ്വേഷമുണർത്തുന്നു, അത് മനസ്സിലാക്കുവാനുള്ള, അനുഭവം കൊണ്ട് മനസ്സിലാക്കുവാനുള്ള ചെറിയ കാൽവയ്പ്. ജോലി തുടങ്ങുമ്പോൾ തന്നെ നാളെ ശരീരമെങ്ങും പരമാണു ദർശനമുണ്ടാകും. വിപശനെ ആരംഭിക്കുമ്പോൾ തന്നെ ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഈ അനുഭവമുണ്ടാകുമെന്ന് വിശ്വസിക്കരുത്. ഇല്ല, സമയമെടുക്കും, പക്ഷേ ആരംഭിക്കും. ആരംഭം സ്ഥൂലമായ സത്യത്തോടു കൂടിയായിരിക്കും. എന്നാൽ ജോലി ചെയ്ത് ആ അവസ്ഥ വരെ എത്തും. എല്ലാ സാധകരും എത്തും. ജോലി ചെയ്യണം, സ്വയം പ്രയത്നം ചെയ്യണം, മനസ്സിനെ തീക്ഷ്ണമാക്കണം, ആ ശക്തി ഉണർത്തണം. അതുകൊണ്ട് ശരീരത്തിലെ സംവേദനകളെ അറിയുവാൻ കഴിയണം, തടസ്ഥഭാവത്തിൽ അനുഭവിക്കാൻ സാധിക്കണം. ഇപ്പോൾ വരെ നമ്മൾ നാസികയുടെ മുഴുവൻ ഭാഗവും മേൽച്ചുണ്ടിൽ മേൽഭാഗം മുതൽ ഉള്ള ത്രികോണത്തിലാണ് മനസ്സുറപ്പിച്ചിരുന്നത്. മനസ്സിനെ വീണ്ടും അതിലും സൂക്ഷ്മമാക്കുവാൻ വേണ്ടി, തീക്ഷ്ണമാക്കുവാൻ വേണ്ടി, കൂടുതൽ സംവേദനാശീലമുള്ളതാക്കുവാൻ വേണ്ടി മനസ്സിനെ ഒന്നുകൂടി ചെറിയ സ്ഥാനത്ത് ഉറപ്പിക്കണം. എത്ര വലിയ സ്ഥാനമാണോ മനസ്സ്, അത്രയും വ്യാപകമായിരിക്കും. വ്യാപകമായ മനസ്സ് തീക്ഷ്ണമാകുകയില്ല. തീക്ഷ്ണമാക്കുവാൻ വേണ്ടി സംക്ഷിപ്തമാക്കണം. കുറച്ച് സ്ഥാനത്ത് ത്രികോണം തന്നെ, എന്നാൽ ചെറിയ ത്രികോണത്തിൽ മേൽച്ചുണ്ടു മുതൽ നാസികാദ്വാരം ആരംഭിക്കുന്നിടം വരെ. ഈ ത്രികോണത്തിൽ ഇപ്പോൾ നാസികയുടെ അകത്ത്, അകത്തെ ചുമരുകളിൽ എന്ത് നടക്കുന്നു എന്നത് ശ്രദ്ധിക്കുന്നില്ല. എന്തോ നടക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നാസികയുടെ പുറത്തെ ചുമരുകളിൽ എന്ത് നടക്കുന്നു, എന്ത് സംവേദനയുണ്ടാകുന്നു എന്നത് ശ്രദ്ധിക്കുന്നില്ല. നാസികയുടെ പുറത്തെ വലയങ്ങളുടെ ഭാഗത്ത് എന്ത് നടക്കുന്നു, അതിൽ ശ്രദ്ധിക്കുന്നു. നാസികയുടെ താഴെ ചുണ്ടിനു മേൽ മീശയുടെ സ്ഥാനത്ത് എന്ത് സംഭവിക്കുന്നു, അതിൽ ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ സ്ഥാനം ചെറുതാക്കി. ഇനി ഇന്ന് രാത്രിയും നാളെ വിഭജനം ലഭിക്കുന്നതുവരെയും ഈ ചെറിയ സ്ഥാനത്ത് മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്ത് സംവേദനയാണ് നടക്കുന്നത് വലിയ ശ്രദ്ധയോടെ നോക്കിയറിയും. ഇങ്ങനെ മനസ്സിനെ കൂടുതൽ സൂക്ഷ്മമാക്കും, സംവേദനാശീലമാക്കും, തീക്ഷ്ണമാക്കും. അപ്പോൾ നാളത്തെ ജോലി വളരെ എളുപ്പമാകും. സ്വന്തം ശീലത്തെ വളരെ നിഷ്ഠയോടെ പാലിച്ചുകൊണ്ട് മനസ്സിനെ ചെറിയ സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന ജോലി ചെയ്ത് നാളെ വിഭജനം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പ്രജ്ഞയുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ മുക്തിയുടെ മാർഗം തുറക്കും. വലിയ കല്യാണകാരിയായ കാര്യമായിരിക്കും, മംഗളകരമായ കാര്യമായിരിക്കും. പ്രയത്നം സ്വയം ചെയ്യണം, മറ്റൊരാൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. കെട്ടുകൾ നമ്മളാണ് മുറുക്കിയത്, കെട്ടുകൾ നമ്മൾ തന്നെ അഴിക്കണം. മറ്റാരെങ്കിലും മാർഗം പറഞ്ഞു തന്നിരിക്കും, അഴുക്ക് കയറ്റിയത് നമ്മളാണ്, അഴുക്ക് നമ്മൾ തന്നെ ഇറക്കണം. ഈ അറിവോടെ ജോലി ചെയ്യണം, പരിശ്രമിക്കണം, പുരുഷാർത്ഥം ചെയ്യണം. ബാക്കിയുള്ള 7 ദിവസം നല്ലതുപോലെ പ്രയത്നം ചെയ്യണം. ദൃഢതയോടെ, ശ്രദ്ധയോടെ, നിഷ്ഠയോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും സ്വന്തം മംഗളം നേടും. ഈ ശിബിരത്തിൽ വന്നിട്ടുള്ളവരെല്ലാവരും പരിശ്രമിച്ച് ഈ വിദ്യ പഠിച്ച് സ്വന്തം മംഗളം നേടിയെടുക്കുമാറാകട്ടെ. സ്വന്തം നന്മ വരിക്കട്ടെ. എല്ലാവർക്കും നല്ലതു വരട്ടെ. എല്ലാവർക്കും സ്വസ്തി മുക്തി ലഭിക്കട്ടെ. എല്ലാവർക്കും സ്വസ്തി മുക്തി ലഭിക്കട്ടെ. ആവശ്യമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. അതിനുശേഷം വീണ്ടും ധ്യാനം ചെയ്യാനിരിക്കാം. 5 മിനിറ്റ് വിശ്രമിക്കാം.